ഹമീദ് തന്റെ സ്തുതിയുടെ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം പരിശുദ്ധൻ വിവരങ്ങളിൽ സ്തുതി ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും തിരുമാനിക്കുന്നതിനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. സ്തുതി ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാര ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. പാപികളായ തന്റെ അടിയാരോട് കരുണയിലും നിത്യരാജാവേ, നിനക്ക് സ്തുതി. പാറിക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. ഇഷ്ടം സ്രോതത്തിലെ പലക്കും നീലമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ അടക്കാരുടെയും ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. ദേവിനെ അധ്യക്ഷൻ ഞങ്ങളെ രക്ഷണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യശക്തിയും മകത്ത് നേക്കുന്നതിനുള്ളതാകുന്നു. അമ്മീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോട് കൂടെ നീസ്വരുടെ വാഴ്ത്തപ്പെട്ടവളാകുന്നു. ഉന്നതരഫലമായ നമ്മുടെ കർത്താവായ യേശുമിശിഹാവ് അടുത്തപ്പെട്ടവനാകുന്നു. അതുപോലെ നിയമത്തെ അറിയമേ തമ്പുരാന്റെ അമ്മ. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോടമ്മ രക്ഷിക്കൊള്ളണമേ. അമീൻ. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന സ്വർഗീയാവേ, വീണ്ടും ഒരു രാത്രികാലം കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ അനുവദിച്ച് എന്നെ ഓർത്ത് ഞാൻ സ്തുതിക്കുന്നു. ദൈവകൃപ ഞങ്ങളോട് കൂടെ ഇരുന്നില്ല. ഈ സന്ധിയിൽ എല്ലാ അനുഗ്രഹങ്ങളാലും ഞങ്ങളെ നിറയ്ക്കണം. പകൽക്കാലം നൽകിയ ക്ഷേമ ഐശ്വര്യ കൃപകൾക്കായിട്ട് നന്ദിയോടെ തന്നെ സ്തുതിക്കുന്നു. ദൈവകരുണയാൽ പരിശുദ്ധാത്മാവിന്റെ തേജസ്സാൽ ഞങ്ങളുടെ നൊയിമ്പ് ഉപവാസങ്ങൾ അവിടുന്ന് കൈക്കൊള്ളണം. ആത്മാർത്ഥമായി ദൈവപ്രീതിക്ക് വേണ്ടി കാര്യസാധ്യത്തിനല്ല കർത്താവേ, ദൈവനാമ മഹത്വത്തിനായിട്ട് ഞങ്ങളുടെ നൊയിമ്പ് ഉപവാസങ്ങളായി തീരുവാൻ, അങ്ങനെ കോപശിക്ഷകളിൽ നിന്നും കർത്താവേ ദണ്ഡതര സംഭവങ്ങളിൽ നിന്നുമൊക്കെയും രക്ഷ പ്രാപിക്കുവാൻ ഞങ്ങൾ ഇടയാക്കണമേ. എല്ലാ അനുഗ്രഹങ്ങളാലും ഞങ്ങളെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും വിശദീകരിക്കണമേ. ഇനി ക്ലാസ്സിൽ സംബന്ധിക്കുന്ന അനേകര് കർത്താവേ ഇതിൽ സംബന്ധിക്കുന്നുവെങ്കിലും ജീവിതത്തിന്റെ വിവിധ ഭാരങ്ങളിലും പ്രയാസങ്ങളിലും വിവിധ പ്രശ്നങ്ങളിലും പെട്ടുകൊള്ളുന്നവരുണ്ടല്ലോ. ഒരുപക്ഷെ ഒരല്പ ആശ്വാസത്തിന് വേണ്ടി ഇത് കേൾക്കുന്നവരുണ്ടാവാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എല്ലാവരെയും സ്പർശിക്കുകയാണ്. പരീക്ഷ എന്നൊരു കാര്യം മാത്രമല്ലല്ലോ, അതിലുപരി ഞങ്ങളുടെ ജീവിതം ഇതുവഴി വിശുദ്ധീകരിക്കപ്പെടുവാൻ. പ്രത്യേകിച്ച് പത്രോസ്ലേഹ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്ന പോലെ ഞങ്ങളെ വിശുദ്ധീകരണത്തിലേക്ക് ഉയരുവാനും ക്രിസ്തുയേശുവിലുള്ള അഭാവത്തിലേക്ക് വളരുവാനും ദൈവമായ കർത്താവേ ദിവ്യ സ്വഭാവത്തിന് ഞങ്ങൾ കൂട്ടാളികളായി തീരുവാനും സംഗതിയാക്കണമേ. ഞങ്ങളെല്ലാവരും നിനക്കും ഏകജാതനും പരിശുദ്ധ റൂഹായി എന്നേക്കും സ്തുതി സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ. പ്രിയക ദൈവത്തിന്റെ ധന്യതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരായ പ്രിയപ്പെട്ട മാതാക്കന്മാരെ, സഹോദരിമാരെ, പ്രത്യേകിച്ച് ഞാൻ അവരെ മാത്രമേ അഭിസംബോധന ചെയ്യുന്നുള്ളൂ എങ്കിലും എനിക്കറിയാം ധാരാളം പിതാക്കന്മാരും സഹോദരന്മാരും ഒക്കെ പലയിടങ്ങളിലും വരുന്നത് കേൾക്കുന്നുണ്ട്. അവരെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഏവർക്കും ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. പത്രോസ്ലീഹായുടെ രണ്ടാം ലേഖനം, അതിന്റെ രണ്ടാം അധ്യായമാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാന ഭാഗത്തേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. ഇതിനകത്തെ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ഈ ട്രൂ നോളജ് ആൻഡ് ഫോൾസ് നോളജ് എന്നുള്ള രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള, ട്രൂ നോളജ് വേഴ്സസ് ഫോൾസ് നോളജ് എന്നുള്ള ഒരു കാര്യമാണ് ഇതിന്റെ പ്രധാന ചിന്താ വിഷയം. അതിന് വേണമെങ്കിൽ ഡെയിഫിക്കേഷൻ, ദൈവീകരണം എന്നുള്ള ഒരു പ്രധാന ആശയം പത്രോസ് അതിലൂടെ പറയുന്നു എന്നുള്ളതും ഞാൻ ആറുമുഖത്തിൽ നിങ്ങളോട് സൂചിപ്പിച്ചതാണ്. ഒന്നാം അധ്യായത്തിൽ നമ്മൾ കണ്ടത് ട്രൂ നോളജ് ഡെയ്ഫൈ എന്നുള്ളതാണ്. ഈ ഓർഡർ സ്റ്റഡി ബൈബിളിൽ അതിന്റെ വിശദീകരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിന്റെ സ്ട്രക്ചർ ഔട്ട്ലൈൻ പറഞ്ഞിരിക്കുന്നിടത്ത് വളരെ വിശദമായിട്ട് അത് നൽകിയിട്ടുണ്ട്. ഒന്നാമത്തെ അധ്യായം 3 മുതൽ 1-2 വാക്യങ്ങൾ ഗ്രീറ്റിംഗ്സ് ആണ്. 3 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ ആ അധ്യായം മുഴുവൻ ട്രൂ നോളജ് ഡെയ്ഫൈ, യഥാർത്ഥ ജ്ഞാനം നമ്മളെ ദൈവീകരാക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ അകത്തെ രണ്ട് ഭാഗങ്ങളായിട്ട് അത് തിരിക്കുവാണെങ്കിൽ, ഒന്നാം അധ്യായം ഗ്രീറ്റിംഗ്സ് കഴിഞ്ഞിട്ടുള്ള 3 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഡെയ്ഫിക്കേഷൻ, പാർട്ടേക്കിംഗ് ഓഫ് ഗോഡ് എന്നുള്ളത്, അത് നമ്മുടെ പ്രധാന ചിന്താ വിഷയമൊക്കെ ഉൾപ്പെടുന്നതിനകത്താണ്. 12 മുതൽ 21 വരെ വാക്യങ്ങള് ട്രൂ നോളജ് ഓഫ് ഗോഡ്, ദൈവത്തെ പറ്റിയുള്ള യഥാർത്ഥ ജ്ഞാനം, ദൈവിക ജ്ഞാനം എന്നുള്ള ആശയമാണ് എന്നുള്ളത് നമ്മൾ കാണുന്നു. ഇപ്പൊ 2-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു. ഫോൾസ് നോളജ് ഡിസ്ട്രോയ്സ് എന്നുള്ളതാണ് ഇവിടെ ഞാൻ ആദ്യമേ പറഞ്ഞു. കള്ളപ്രവാചകന്മാര്, കള്ള ഉപദേഷ്ടാക്കന്മാര്, അവര് നമുക്ക് ഫോൾസ് നോളജ് നൽകുന്നവരാണ്. അവരെ പറ്റി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലര് അറിവാണ് എന്ന് നമുക്ക് നൽകുന്നതെന്ന് നമ്മൾ വിചാരിക്കും, പക്ഷെ അത് അറിവാണ്, തെറ്റായ അറിവാണ്, അജ്ഞാനമാണ്, ജ്ഞാനമല്ലാത്തതാ. ഞാൻ കേൾക്കുമ്പോൾ ജ്ഞാനമെന്ന് തോന്നാം, ജ്ഞാനമെന്ന വാക്കൊക്കെ അതിനകത്തുണ്ടെങ്കിൽ അജ്ഞാനം, ജ്ഞാനമല്ലാതിരിക്കുന്ന കാര്യങ്ങൾ ഫോൾസ് നോളജ് ആണ്. അതുകൊണ്ട് 2-ാമത്തെ അധ്യായത്തിൽ ഫോൾസ് നോളജ് ഡിസ്ട്രോയ്സ് എന്നുള്ളതാണ് പ്രധാന ആശയം. അതിന്റെ 1-2 ഭാഗങ്ങൾ നമ്മൾ കണ്ടു. 1 മുതൽ 3 വരെ വാക്യങ്ങളിൽ ദ മെത്തേഡ്സ് ഓഫ് ഫോൾസ് ടീച്ചേഴ്സ്, അതാണ് 1 മുതൽ 3 വരെ വാക്യങ്ങളിൽ. 4 മുതൽ 9 വരെ വാക്യങ്ങളിൽ ദ എൻഡ് ഓഫ് ഫോൾസ് ടീച്ചേഴ്സ്, എങ്ങനെയായിരിക്കും അവരുടെ അന്ത്യം എന്നുള്ള കാര്യം പത്രോസ്ലീഹ പറയുന്നു. ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന 11 വാക്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അതിനകത്ത് ദ ക്യാരക്ടർ ഓഫ് ഫോൾസ് ടീച്ചേഴ്സ്, എങ്ങനെയാണ് നമ്മൾ അവരെ തിരിച്ചറിയുന്നത്, അവരുടെ സ്വഭാവം എങ്ങനെയുള്ളതാണ് എന്നുള്ളതാണ് വിശദീകരിക്കുന്നത്. 10 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ അവസാനത്തെ 3 വാക്യങ്ങൾ, 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ ദ ട്രാജഡി ഓഫ് അപ്പോസ്റ്റസി എന്നുള്ളതാണ്. ദൈവനിഷേധത്തിന്റെ അല്ലെങ്കിൽ ദൈവദൂഷണത്തിന്റെ ഒക്കെ ആ ഒരു വലിയ സങ്കടകരമായ അവസ്ഥയെ പറ്റിയും പറഞ്ഞാണ് ഈ അധ്യായം അവസാനിപ്പിക്കുന്നത്. 11 വാക്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇത്രയും ഒന്ന് ജനറലായിട്ട് റിവൈസ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. 12 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ഒരു പ്രാവശ്യം കൂടെ കേൾക്കാം. 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ, 12 മുതൽ 16, നമുക്ക് പഠനത്തിന്റെ എളുപ്പത്തിന് വേണ്ടിയാണ്. 12 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു. 12 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ.
നശിപ്പാൻ പറഞ്ഞ ബുദ്ധിയില്ലാത്ത ജന്തുക്കളെ പോലെ അവർ അറിയാത്തതിനെ ദുഷിക്കാൻ അനീതിയുടെ കൂലി അനുഭവിച്ചുകൊണ്ട് സ്വന്തം വഷളത്വത്താൽ നശിച്ചു പോകും. അവർ താൽക്കാലിക ഭോഗതൃപ്തി സുഖം എന്ന് വെച്ച് നിങ്ങളുടെ സ്നേഹ സദ്യകളിൽ നിങ്ങളോടുകൂടെ വിരുന്ന് കഴിഞ്ഞ് പുളയ്ക്കുന്ന കറകളും കളങ്കങ്ങളും ആകുന്നു. അവ വ്യഭിചാരിണിയെ കണ്ട് രക്ഷിക്കുകയും പാപം കണ്ട് തൃപ്തിപ്പെടാതിരിക്കുകയും ചെയ്യുന്ന കണ്ണുള്ളവരും സ്ഥിരമില്ലാത്ത ദേഹികളെ വശീകരിക്കുന്നവരും ദ്രവ്യാഗ്രഹത്തിൽ അഭ്യാസം തികഞ്ഞ ഹൃദയമുള്ളവരുമായ ശാപയോഗ്യന്മാർ. അവർ നേർവഴി വിട്ടു തെറ്റി ദയോരിന്റെ മകനായ ബിലയാമിന്റെ വഴിയിൽ നടന്നു. അവൻ അനീതിയുടെ കൂലി കൊതിച്ചു എങ്കിലും തന്റെ അകൃത്യത്തിൽ ശാസന കെട്ടി. ഉരിയാടാക്കരുത മനുഷ്യ വാക്കായി ഉരിയാടി പ്രവാചകന്റെ ബുദ്ധിക്രമത്തെ തടുത്തുവല്ലോ. അവ വെള്ളമില്ലാത്ത കിണറുകളും കൊടുങ്കാറ്റുകൊണ്ട് ഓടുന്ന മഞ്ഞു മേഘങ്ങളും ആകുന്നു. അവർക്ക് കൂരിയിട്ട് സംഗ്രഹിച്ചിരിക്കുന്നു. വഴി തെറ്റി നടക്കുന്നവരോട് ഇപ്പോൾ അകന്നു വന്നവരെ ഇവർ വെറും വമ്പ് പറഞ്ഞ് ദുഷ്കാമ പ്രവർത്തികളിൽ കാമഭോഗങ്ങളിൽ കുടുക്കുന്നു. തങ്ങൾ തന്നെ നാശത്തിന്റെ അടിമകളായിരിക്കെ മറ്റവർക്കും സ്വാതന്ത്ര്യത്തെ വാഗ്ദത്തം ചെയ്യുന്നു.
ഇത്രയും കാര്യങ്ങളാണ് ഈ ഞാനിപ്പോ പറഞ്ഞല്ലോ, ദ ക്യാരക്ടർ ഓഫ് ഫോൾസ് ടീച്ചേഴ്സ്. 10 മുതൽ 19 വരെ വാക്യങ്ങൾക്ക് ഒരു ഹെഡിങ് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ദ ക്യാരക്ടർ ഓഫ് ഫോൾസ് ടീച്ചേഴ്സ് എന്നുള്ളതാണ്. അവിടെ പറയുന്ന ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു. ബലവും ശക്തിയുമേറിയ ദൂതന്മാർ കർത്താവിന്റെ സന്നിധിയിൽ അവരുടെ നേരെ ദൂഷണവിധി ഉച്ചരിക്കാതിരിക്കെ ആ ധാർഷ്ട്യമുള്ളത് അന്വേഷണക്കാർ മഹിമകളെ ദുഷിപ്പാൻ ശ്രമിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ ശപിക്കുമെന്ന. ഈ കള്ളപ്രവാചകന്മാര് ശപിക്കും, നമുക്കറിയാലോ, അത് പലയിടത്തും നമ്മൾ കണ്ടുവരുന്നതായ ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിലും ഒക്കെ ആണെങ്കിലും വീട്ടിൽ കയറി വന്നിട്ട് അവരെ പ്രാർത്ഥിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ തെറ്റായ കാര്യം പറയുമ്പോൾ, ചില വീട്ടുകളിലെ പിതാക്കന്മാരും മാതാക്കളും ഒക്കെ ശക്തമായ നിലപാടെടുത്തു കഴിയുമ്പോൾ ശപിച്ചിട്ട് പോകുന്നത് കണ്ടിട്ടുണ്ടല്ലോ. ചിലരാണെങ്കിൽ ഷൂ എടുത്തൊന്ന് കൊടയുകയും ചെയ്യും, നിങ്ങളുടെ കാലിലെ പൊടി അവർക്ക് സാക്ഷ്യത്തിനായി തട്ടി കളയുകയും പറഞ്ഞതുപോലെ, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കുന്ന ഒരു രീതിയാണ്. അത് വളരെ കൃത്യമായി തിരുവചനത്തിൽ പറയുക, ഇങ്ങനെ ദൂഷണവിധി അല്ലെങ്കിൽ ശാപം ദൂതന്മാർ പോലും ചെയ്തില്ല. രണ്ട് കാര്യങ്ങളായിരുന്നു അവിടെ പറഞ്ഞത്. യോശുവയെ നടുക്കുന്നിടത്തിക്കൊണ്ടുള്ള സാത്താൻ ശ്രമിക്കുന്ന സമയത്ത് യഹോവയാണ് സാത്താനെ ഫലിപ്പിക്കുന്ന എന്നുള്ള സക്കരിയ പ്രവചനത്തിൽ നമ്മൾ കണ്ടു. പിന്നെ ലോത്തിനെ സ്വതന്ത്രമുറയെ നശിപ്പിക്കാൻ വന്ന ദൂതന്മാരെ ദൂതന്മാരെ ലോത്തിനെ സന്ദർശിക്കാൻ വന്ന ദൂതന്മാരെ ദൈവമാണ് അവിടുത്തെ ജനങ്ങളെ നശിപ്പിക്കുന്നത്, ദൂതന്മാരവരുടെ ദൂഷണവിധി ഒന്നും ഉച്ചരിച്ചില്ല എന്നുള്ള ആശയത്തിൽ നിന്നുകൊണ്ടാണ് പത്രോസ് ശ്ലീഹ അത് പറഞ്ഞതെന്നുള്ളത് നമ്മൾ കണ്ടാണ് കഴിഞ്ഞ ആഴ്ചയിൽ നിർത്തിയത്. ഇന്ന് പറയുന്നത് 12 വാക്യത്തിൽ പറയുക, ഇനി അവരുടെ ഈ സ്വഭാവം അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. അവിടെ പറയുന്ന 12 വാക്യത്തിൽ പറയുന്നത്, ജാത്യ പിടിപെട്ട് നശിപ്പാൻ പറഞ്ഞ ബുദ്ധിയില്ലാത്ത ജന്തുക്കളെ പോലെ അവർ അറിയാത്തതിനെ ദുഷിക്കിയാൽ അനീതിയുടെ കൂലി അനുഭവിച്ചുകൊണ്ട് സ്വന്തം വഷളത്വത്തിൽ നശിച്ചു പോകും. ഇവിടെ പറയുന്ന ദുരുപദേശാക്കന്മാർ വന്യമൃഗങ്ങളെ പോലെയാണെന്ന്, ഫോൾസ് പ്രൊഫറ്റ്സ് ആർ ലൈക്ക് ബീസ്റ്റ്സ് എന്നുള്ളത്, ബ്രൂട്ട് ബീസ്റ്റ്സ് ആണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. അത് വളരെ ബുദ്ധിയില്ലാത്ത ജന്തുക്കളെ പോലെ എന്ന് മലയാളത്തിൽ തർജ്ജമ ചെയ്തിരിക്കുക. നമുക്കറിയാം ഈ ജന്തുക്കളുടെ പ്രശ്നം തന്നെ ബുദ്ധിയില്ലാതിരിക്കുന്നത്. അവര് ഈ ജന്തുക്കൾ പോയി കണികളിലും കുടുക്കുകളിലും എല്ലാം പെട്ട് നശിച്ചു പോകുന്ന ഒരു ജീവിതമാവും വന്യമൃഗങ്ങളുടേത് അല്ലേ. അവരുടെ ബുദ്ധി ഉപയോഗിച്ച് അവരുടെ നാശത്തെ കുറിച്ച് മനസ്സിലാക്കാൻ അവർക്ക് പലപ്പോഴും സാധിക്കാറില്ല. ഇപ്പൊ ഈ കേരളത്തിൽ ഈ അടുത്ത ദിവസം കണ്ടായിരുന്നല്ലോ 2-3 പേരെ കൊന്ന ഒരു കടുവയെ അവസാനം വെടിവെച്ചു പോന്നു എന്നുള്ളത് അല്ലേ. അപ്പൊ ഈ ജന്തുക്കൾക്ക് സുബോധമില്ല, അവർക്ക് എന്ത് ചെയ്യണമെന്നുള്ളതൊന്നും അറിയില്ല. മനുഷ്യനെ കൊല്ലണോ അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ള സുബോധമില്ല. അവര് ഇര കിട്ടുന്നിടത്തെല്ലാം ഓടി നടന്ന് പിടിക്കും. അങ്ങനെ ഇര തേടാൻ പോകുന്ന ജന്തുക്കള് അവസാനം എന്ത് ചെയ്യും, അവരുടെ നാശത്തിന് തന്നെ അവർ തന്നെ ഹേതുവാകും എന്നുള്ളതാണ്. അതുപോലെ ദുരുപദേഷ്ടാക്കന്മാരുടെ പാവപ്രവർത്തനങ്ങൾ അവരുടെ തന്നെ നാശത്തിന് ഇടയാകുമെന്നുള്ളത് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പറയുന്നത്. ജാതിയ പിടിപെട്ട് നശിപ്പാൻ പറഞ്ഞ ബുദ്ധിയില്ലാത്ത, ജാതിയ എന്ന് പറഞ്ഞാൽ അവരുടെ ജന്മഗുണമാണ്, പിടിപെട്ട് നശിപ്പാനായിട്ട് അവർ പിറന്ന ബുദ്ധിയില്ലാത്ത ജന്തുക്കളെ പോലെയാണെന്ന്. അപ്പോ അവരറിയാത്തതിനെ ദുഷിക്കിയാൽ അനീതിയുടെ കൂലി അനുഭവിച്ചുകൊണ്ട് സ്വന്തം വഷളത്വത്താൽ നശിച്ചു പോകും എന്നുള്ളതാണ്. 13 വാക്യത്തിൽ പറയുന്നത്, അവരെ താൽക്കാലിക ഭോഗതൃപ്തി സുഖം എന്ന് വെച്ച് നിങ്ങളുടെ സ്നേഹസദ്യകളിൽ നിങ്ങളോടുകൂടെ വിരുന്നു കഴിഞ്ഞ് പുളയ്ക്കുന്ന കറകളും കളങ്കങ്ങളുമാകുന്നു. ഇതേ വാക്കുകൾ തന്നെയാണ് യൂദായുടെ ലേഖനവുമായിട്ട് വളരെ സാമ്യമുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഇവിടെ മുതലുള്ള പ്രത്യേകിച്ച് ഈ വാക്കുകൾക്ക് യൂദായുടെ ലേഖനവുമായിട്ട് വളരെ സാമ്യമുള്ളതാണ്. നിങ്ങളതുമായിട്ട് ചേർത്ത് വായിച്ചു നോക്കിയാൽ മതി. സമയച്ചിരിക്കും കൊണ്ട് അതിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പോൾ അവർ താൽക്കാലിക ഭോഗതൃപ്തി സുഖം എന്ന് വെച്ച് നിങ്ങളുടെ സ്നേഹസദ്യകളിൽ നിങ്ങളോടുകൂടെ വിരുന്നു കഴിഞ്ഞ് പുളയ്ക്കുന്ന കറകളും കളങ്കങ്ങളുമാകുന്നു എന്ന് പറയുക. അവര് ദുരുപദേഷ്ടാക്കന്മാര് നമ്മുടെ കൂട്ടായ്മയിൽ വരുമ്പോഴ് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ വരുമ്പോഴ് അവര് കറയും കളങ്കവുമായിട്ട് ദേ ആർ സ്പോട്ട് ആൻഡ് ബ്ലെമിഷസ് ടു ദ സൊസൈറ്റി എന്നൊരാശയമാണ് ഈ 13-14 വാക്യങ്ങളിൽ പത്രോസ് ശ്ലീഹ പറയുന്നത്. ഇവര് ജഡാഭിലാഷങ്ങളെയാണ് തൃപ്തിപ്പെടുത്തുന്നത്. സ്നേഹസദ്യകളിൽ ഭോഗതൃപ്തിക്ക് പറ്റിയ സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്ന മനുഷ്യർ, അത് ഈ അഗാപ്പെ എന്നൊരു വാക്കാ. സ്നേഹസദ്യ എന്ന് പറയുന്നത് സത്യത്തിൽ ദൈവസ്നേഹത്തിലുള്ള ഒരു കാര്യം. പണ്ട് നമ്മുടെ ഇപ്പൊ ഇവിടെ പോട്ട്ലക്കൊക്കെ നമ്മൾ നടത്താറുണ്ട്. എന്ന് പറഞ്ഞ പോലെ തന്നെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം, കൂട്ടായ്മയ്ക്ക് ശേഷം അവരെല്ലാവരും അങ്ങനെ ഭക്ഷണം കഴിച്ചിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ സ്നേഹസദ്യ കഴിക്കാനായിട്ട് വരും, അവരുടെ കൂടെ വിരുന്ന് കഴിയും, എന്നിട്ട് അതിനകത്ത് പുളയ്ക്കുന്ന കറകളും കളങ്കങ്ങളുമാകുന്നു എന്നാണ്. വിരുന്ന് കഴിഞ്ഞ് പുളയ്ക്കുന്ന കറകളും കളങ്കങ്ങളുമാകുന്നു എന്നുള്ളത്, അത് ഈ നമ്മുടെ ജീവിതമായിട്ടും കൂടെ ഒന്ന് ചേർത്ത് ചിന്തിക്കുന്നത് നല്ലതാണ്. അത് ഫോൾസ് ടീച്ചേഴ്സിന്റെ കാര്യം മാത്രമല്ല, അവരുടെ കാര്യം അങ്ങനെ തന്നെ ഉണ്ട്. നമ്മുടേതും കൂടെ പലപ്പോഴും അങ്ങനെ അങ്ങായി പോകുന്നുണ്ട്. ഇപ്പം വിശുദ്ധ കുർബാന കഴിഞ്ഞുള്ള സ്നേഹസദ്യകളോ അല്ലെങ്കിൽ നൊയമ്പിലുള്ള സ്നേഹസദ്യകളോ അല്ലെങ്കിൽ ഇതൊന്നും സഭയുടെ ചില ക്രമീകരണങ്ങളുടെ അർത്ഥം മനസ്സിലാക്കാതെ എല്ലാത്തിനെയും വെല്ലുവിളിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന ചില സ്നേഹസദ്യകളൊക്കെ ഉണ്ട് പലയിടത്തും. അവിടെയും ഇങ്ങനെ പുളയ്ക്കുന്ന ചില കറകളും കളങ്കങ്ങളും ഒക്കെ എല്ലായിടത്തും ഉണ്ട്, നമ്മുടെയൊക്കെ സമൂഹത്തിലുണ്ട്. ഇനിയെങ്കിലും നിങ്ങൾ ഈ വചനമൊക്കെ പഠിച്ചു കഴിയുമ്പോഴെങ്കിലും നിങ്ങളും നിങ്ങളുടെ ഭർത്താക്കന്മാരും കുഞ്ഞുങ്ങളും ഒക്കെ ഒരു തീരുമാനം എടുക്കണം. ഈ ദൈവനാമത്തിൽ കൂടി വരുന്നിടത്ത് ഈ മദ്യപിക്കാനും കൂത്താടാനും ബഹളം വെക്കാനും ഒന്നും പോകരുത് കേട്ടോ. ദൈവനാമത്തിൽ കൂടി വന്നത് ചെയ്യരുത് ഒരിക്കലും. അത് വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. അത് എല്ലാവരും ശ്രദ്ധിക്കുക. അവർ താൽക്കാലിക ഭോഗതൃപ്തി സുഖം എന്ന് വെച്ച് നിങ്ങളുടെ സ്നേഹസദ്യകളിൽ നിങ്ങളോടുകൂടെ വിരുന്നു കഴിഞ്ഞ് പുളയ്ക്കുന്ന കറകളും കളങ്കങ്ങളുമാകും. ഒരു ദുരുപദേഷ്ടാക്കന്മാര് നമ്മുടെ ആരാധനയ്ക്ക് വന്നുകൂടുകയും അവർ തെറ്റായ ഉപദേശം പഠിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു ഭയങ്കര ഒരു ദേഷ്യത്തിൽ നിന്നുകൊണ്ടാണ് പത്രോസ് ശ്ലീഹ ഇത് എഴുതുന്നത്. എന്നിട്ട് അടുത്തെന്താ പറയുന്നത് നോക്കി 14 വാക്യത്തിൽ അത്ര ശക്തമായിട്ടാണ് പറയുന്നത് കേട്ടോ. അവർ വ്യഭിചാരിണിയെ കണ്ട് രസിക്കുകയും പാപം കണ്ട് തൃപ്തിപ്പെടാതിരിക്കുകയും ചെയ്യുന്ന കണ്ണുള്ളവരും സ്ഥിരമില്ലാത്ത ദേഹികളെ വശീകരിക്കുന്നവരും ദ്രവ്യാഗ്രഹത്തിൽ അഭ്യാസം തികഞ്ഞ ഹൃദയമുള്ളവരുമായ ശാപയോഗ്യന്മാർ. നോക്കി എത്ര കഠിനമായ പദങ്ങളൊക്കെയാ പത്രോസ് ശ്ലീഹ ഉപയോഗിച്ചിരിക്കുന്നത് നോക്കി. നമുക്കറിയാം എഫ് എസ് ലേഖനം 5:24-27 വാക്യങ്ങളിലും യൂദായുടെ ലേഖനം 24 ഒക്കെ എടുത്ത് വായിക്കണമെന്നില്ല, അതിന്റെ ആശയം ഇത്രേ ഉള്ളൂ. സഭ കറയും കളങ്കവും ഇല്ല, നമ്മള് ഈ സഭയെ കറയും കളങ്കവും ഇല്ലാത്തവളായി തനിക്ക് തന്നെ നിർമ്മലീകരിച്ച് വിശുദ്ധിയും വെടിപ്പുമുള്ളവളാക്കി തീർക്കുന്നു എന്നുള്ളത് വിവാഹ ശുശ്രൂഷയിൽ നമ്മൾ ചൊല്ലുന്നതായ ഭാഗമാണ്. എഫ് എസ് 5:24-27 വാക്യങ്ങളൊക്കെ അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. സ്ലിഹ വായിക്കുന്ന സമയം നമ്മൾ വായിക്കുന്ന ഭാഗമാണ്. അപ്പോ അങ്ങനെ കറയും കളങ്കവും ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്ന സഭയെ പറ്റി. പക്ഷെ ഇവിടെ പറയുക ചില കറകളും കളങ്കങ്ങളും ഒക്കെ, അത് ദുരുപദേഷ്ടാക്കന്മാരാണ്. പരീക്ഷയുടെ കൺസെപ്റ്റ് പഠിക്കുമ്പം അത് ദുരുപദേഷ്ടാക്കന്മാരാണെന്നുള്ളത് പത്രോസ് എഴുതിയിരിക്കുന്നത് നിങ്ങൾ ചിന്തിക്കുക. ജീവിതത്തിന്റെ കൺസെപ്റ്റ് പഠിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനായിട്ടുള്ളത്, നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് മുൻപോ പിൻപോ അല്ലെങ്കിൽ ദൈവനാമത്തിൽ കൂടുന്ന ഇടങ്ങളിലോ ഒക്കെയുള്ള സ്നേഹസദ്യകളിൽ ചില കറകളും കളങ്കങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അത് കഴുകി പിടിപ്പാക്കാനും കൂടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിമിഷങ്ങളിൽ പ്രവർത്തിക്കേണ്ടതാണെന്നും കൂടി പ്രത്യേകിച്ച് ഓർപ്പിക്കുക. അവര് വ്യഭിചാരണിയെ കണ്ട് രസിക്കുന്നു, പാപം കണ്ട് തൃപ്തിപ്പെടാതിരിക്കുകയും ചെയ്യുന്ന കണ്ണുള്ളവരും. ഈ ഒരു ചിന്ത നമ്മുടെ ജീവിതവുമായിട്ടൊന്ന് ചേർത്ത് ചിന്തിച്ചു നോക്കി. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഈ ലോകത്തിൽ ഇവിടെ പ്രത്യേകിച്ച് ഈ സംസ്കാരത്തിലൊക്കെ ജീവിക്കുമ്പോൾ ഇതൊന്നും ഒരു കുഴപ്പമല്ലെന്നാണ് അവർ പറയുന്നത് കേട്ടോ. ഒന്നോ രണ്ടോ സ്ത്രീകളുടെ കൂടെ പോകുന്നു, പുരുഷന്മാരുടെ കൂടെ പോകുന്നു, അതിന് തന്നെയല്ലേ അഡൾട്രി എന്ന് പറയുന്നത്. എത്ര അതിന്റെ സീരിയസ്നെസ് എത്ര മാതാപിതാക്കന്മാർ ഏറ്റെടുക്കുന്നു, അടുത്ത തലമുറയ്ക്ക് അത് പറഞ്ഞു കൊടുക്കുന്നു എന്ന് എനിക്കറിയാൻ പാടില്ല. നിങ്ങളത് അത് ശ്രദ്ധിക്കണം. നിങ്ങൾ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടതുപോലെ കുഞ്ഞുങ്ങളോട് മറ്റുള്ളവരോട് സംസാരിക്കണം കേട്ടോ. പറയേണ്ടയിടത്ത് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. കണ്ടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മാത്രം പോരാ, ഉപദേശം കൊടുക്കേണ്ട സമയത്ത് ഉപദേശം കൊടുക്കണം. അതുകൊണ്ട് ഈ തെറ്റായ സംസ്കാരത്തിൽ പരീക്ഷയുടെ കൺസെപ്റ്റിൽ ഇത് തീർച്ചയായിട്ടും ദുരുപദേഷ്ടാക്കന്മാർ ചെയ്യുന്ന കാര്യമാണെങ്കിലും നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് ഓർക്കുക. എന്നിട്ട് ദുരുപദേഷ്ടാക്കന്മാർ ചെയ്യുന്ന എന്താ, അവർ വിചാരണയെ കണ്ട് രസിക്കുന്നു, പാപം കണ്ട് തൃപ്തിപ്പെടാതിരിക്കുന്നു, അങ്ങനെയുള്ളവരാ. പിന്നെ സ്ഥിരമില്ലാത്ത ദേഹികളെ വശീകരിക്കുന്നു, അതും ഭോഗതൃപ്തിക്ക് വേണ്ടിയാണ് പത്രസ്ലിഹ ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു സ്ഥിരമില്ലാത്ത ദേഹികളെ വശീകരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ അസ്ഥിരത പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ വായിച്ചല്ലോ ഈ വിശ്വാസപരമായ കാര്യങ്ങളിൽ അസ്ഥിരതയുള്ളവരുണ്ട്. അത് നമ്മുടെ ഓർത്തഡോക്സുകാർ ഏറ്റവും കൂടുതലെന്ന് എനിക്ക് തോന്നുന്നു. അതാ ഞാൻ നേരത്തെ കൊരിന്ത്യ ലേഖനത്തിൽ നിന്ന് തിമോത്തിയസിന് എഴുതിയ 2 വായിപ്പിച്ചത്. 3 പറയുന്നുണ്ട്, എത്ര പഠിച്ചിട്ടും സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിക്കാത്ത പെണ്ണുങ്ങളെ സ്വാധീനമാക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടത്തിലുള്ളവരാകുന്നു എന്നുള്ളത്. അങ്ങനെ അതുകൂടെ ചേർത്ത് ചിന്തിക്കുക, സ്ഥിരമില്ലാത്ത ദേഹികളെ വശീകരിക്കുന്നു എന്ന് പറയുമ്പോൾ കേട്ടോ. പിന്നെ ദ്രവ്യാഗ്രഹത്തിൽ അഭ്യാസം തികഞ്ഞവരുമായ ഹൃദയമുള്ളവരുമായ ശാപയോഗ്യന്മാർ. ദ്രവ്യാഗ്രഹം എങ്ങനെ കാശുണ്ടാക്കുക, അത് ദൈവത്തിന് കൊടുക്കണം, അത് വേണം, ഇത് വേണം, ദശാംശം കൊടുക്കണം, മറ്റേ വേണം, മറിച്ചേ വേണം എന്നും പറഞ്ഞ് എങ്ങനെയെങ്കിലുമൊക്കെ പൈസ ഉണ്ടാക്കുക. അങ്ങനെയുള്ള അതിൽ അഭ്യാസം തികഞ്ഞവരാന്നാ പറയുന്നത് കേട്ടോ. അഭ്യാസം തികഞ്ഞവരാന്നാ പറയുന്നത്. അങ്ങനെയുള്ള ഹൃദയമുള്ള ശാപയോഗ്യന്മാർ പറയുക, അവർ നേർവഴി വിട്ടു തെറ്റി ബെയോറിന്റെ മകനായ ബിലയാമിന്റെ വഴിയിൽ നടന്നു. സംഖ്യാപുസ്തകം 22 ആ സംഭവം വിവരിക്കുന്നുണ്ട്. സമയത്തു ചുരുക്കം മൂലം ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. കൂടുതൽ പേർക്ക് അത് അറിയാമെന്ന് എനിക്കറിയാം. ഇല്ലാത്തൊരു ദേവി ഏത് സംഖ്യാപുസ്തകം 22:4-25 വാക്യങ്ങൾ വായിക്കണം. അവിടെ ഇസ്രയേലിനെ രക്ഷിക്കുവാൻ തക്കവണ്ണം നിയോഗിക്കപ്പെട്ടവനായ ബിലയാമ് അവിടെ മോവാബ്യ രാജാവായ ബാരാക്കിന്റെ ഉപദേശം കേട്ടിട്ട് ഇസ്രായേൽ മക്കളെ പോയി ശപിക്കാനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ പോകുന്ന സമയത്താണ് വേദോസത്തിൽ പറയുന്നു കഴുത സംസാരിച്ചു. ബിലയാമിനെ വഹിച്ചുകൊണ്ട് പോയ കഴുത പറയുന്നുണ്ട്, 3 അവന്റെ കാലും അതിനോട് ചേർത്ത് ഞെക്കുകയും ദൈവദൂതനെ കണ്ടിട്ട് ആ കഴുത വഴിയിൽ നിന്ന് മാറിപ്പോകുന്നു. ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞ് ബിലയാമിനെ തടുക്കുന്നതായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ബിലയാം ഈ കാര്യത്തിന് പുറപ്പെട്ടത് ദ്രവ്യാഗ്രഹം കൊണ്ടാ. മോവാബി രാജാവ് ബാരാക്ക് പറഞ്ഞു ഞാൻ നിനക്ക് വലിയ സമ്പത്ത് തരാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ പോയെന്നുള്ളത് സംഖ്യാപുസ്തകം 22 നമ്മൾ കാണുന്നുണ്ട്. എന്നിട്ട് ഇവിടെ പറയുക, അവൻ അനീതിയുടെ കൂലി കൊതിച്ചു എങ്കിലും തന്റെ അകൃത്യത്തിന് ശാസന കിട്ടി. ഉരിയാടാ കഴുത മനുഷ്യവാക്കായി ഉരിയാടി പ്രവാചകന്റെ ബുദ്ധിഭ്രമത്തെ തടുത്തുവല്ലോ. ചില സമയത്ത് അങ്ങനെയാ, ബുദ്ധിഭ്രമം ഉണ്ടാകും മനുഷ്യർക്ക്. ചില കാര്യങ്ങളോടുള്ള താല്പര്യം കൂടി കഴിയുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ മേലാതായി പോവും. അതൊക്കെ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. ഇവിടെ ഉരിയാടാ കഴുത, അത് വേദോസ്തത്തിൽ പറഞ്ഞേക്കുന്നു, ഒരു മൃഗം സംസാരിക്കുന്നതായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം. ആദ്യം പാമ്പ് സ്ത്രീയോട് സംസാരിക്കുന്നതായിട്ട് പറയുന്നുണ്ട്, കഴുത സംസാരിക്കുന്നതായിട്ട് വേദോസ്തത്തിൽ രേഖപ്പെടുത്തിയേക്കുന്ന കാര്യം കൂടിയാണിത്. അപ്പോ ബിലയാമിനോട് ബാലാമിനോട് പറയുകയാണ്, ബിലയാമി നീ ഇതിന് പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവദൂതൻ നിൽക്കുമ്പോൾ ബിലയാം ദൈവദൂതനെ കണ്ടില്ല, കഴുത കണ്ടു. കഴുത എന്നിട്ട് ബിലയാമിന് കാലും അതിലിനോട് ചേർത്ത് ഞെക്കി മൂന്ന് പ്രാവശ്യം അവൻ കഴുതയെ അടിക്കുന്നതായിട്ട് കാണുന്നു. അതിനുശേഷം കഴുത സംസാരിക്കുന്നതായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ അവനെ ആ അവിടെ നിന്ന് തടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ആ സംഭവമാണ് ഇവിടെ പത്രോസ്ലിഹ എടുത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എലീശായുടെ പ്രവാചക ശിഷ്യനായിരിക്കുന്ന ഗേഹസി ഇതുപോലെ തന്നെ നയമാനെ സൗഖ്യം കിട്ടിക്കഴിഞ്ഞപ്പോ ഗുരു പറഞ്ഞു വിട്ടതാണെന്ന് പറഞ്ഞ് പിന്നീട് പോയി, രണ്ടാമത് പോയി അനീതിയുടെ കൂലി കുതിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഗേഹസിയുടെ നാശം അതിലൂടെ സംഭവിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ. പോട്ടെ, അപ്പോൾ അനീതിയുടെ കൂലി കൊതിച്ചു എങ്കിലും തന്റെ അകൃത്യത്തിന് ശാസന കിട്ടുകയും ഉരിയാടാ കഴുത മനുഷ്യവാക്കായി ഉരിയാടി പ്രവാചകന്റെ ബുദ്ധിപ്രമത്തെ തടുക്കുകയും ചെയ്തുവല്ലോ. അപ്പം എന്തിനു വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്നു ആ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കണം, അല്ലാത്തവര് കള്ളപ്രവാചകന്മാരാണ് എന്ന് പത്രോസ് ലീഹ ഇവിടെ പറയുക. വീണ്ടും ഉപയോഗിക്കുന്നതായ കാര്യമാണ് 17-ാം വാക്യത്തിൽ പറയുന്നു, അവർ വെള്ളമില്ലാത്ത കിണറുകളും കൊടുങ്കാറ്റുകൊണ്ടോടുന്ന മഞ്ഞുമേഘങ്ങളുമാകും. ഒരു വെള്ളമില്ലാത്ത കിണറുകളാകും. വെള്ളമില്ലാത്ത കിണർ എന്ന് പറയുന്ന ഒരു വഞ്ചനയുടെ സ്വഭാവം അല്ലേ? വറ്റിയ നീരുറവ എന്ന് പറയുന്നത് ഒരു വഞ്ചനയുടെ സ്വഭാവം ഉണ്ടല്ലേ. വെൽസ് വിത്തൗട്ട് വാട്ടർ എന്ന് പറഞ്ഞാല് നമ്മള് വെള്ളം കുടിക്കാനായിട്ട് ദാഹിച്ചു വലഞ്ഞടുത്ത് ചെല്ലുമ്പോൾ കിണർ കണ്ടോണ്ട് ചെല്ലുന്നത്, പക്ഷെ അകത്തോട്ട് നോക്കുമ്പോൾ അതിനകത്ത് വെള്ളമില്ലെങ്കിൽ അതൊരു ഒരു വഞ്ചനയാണെന്നുള്ളതാ. പിന്നെ കൊടുങ്കാറ്റ് കൊണ്ട് ഓടുന്ന മഞ്ഞു മേഘങ്ങളുമാകുന്നു. കാറ്റടിച്ച മേഘങ്ങൾ ഓടുന്നതെന്ന് നമുക്കറിയാം. മേഘങ്ങളെല്ലാം ഇങ്ങനെ കാറ്റടിച്ച് സഞ്ചരിക്കും, പക്ഷേ ഈ മേഘങ്ങള് കുറെ നേരം സഞ്ചരിച്ചു കഴിഞ്ഞ് എവിടെയും പോയി നിൽക്കും, പിന്നെ അത് സഞ്ചരിക്കത്തില്ല. മേഘങ്ങളെല്ലാം കൂടെ ഉരുണ്ടു കൂടി ഒരിടത്ത് നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ അത് സംഭവിക്കുന്നത് എന്താ? അത് മഴയായി താഴേക്ക് പെയ്യും. കാര്യം എന്നാ? അതിനകത്ത് മഞ്ഞുണ്ട്, നീരാവി ഉണ്ട്. ആ നീരാവി ഘനീഭവിച്ച് അത് മഴയായിട്ട് താഴോട്ട് പെയ്യും. അതാ എല്ലാ മഴയുടെ ഇതിൽ സംഭവിക്കുന്ന അങ്ങനെ. എന്നാൽ ചില മേഘങ്ങളുണ്ട് അതിനകത്ത് മഞ്ഞില്ല, ഇങ്ങനെ ഒരു ചെറിയ ഒട്ടും ഭാരമില്ലാത്ത മേഘങ്ങളുണ്ട്. അത് കാറ്റടിച്ച് എതിലേ വേണേലും പോകും, എത്ര ദൂരം വേണേലും പൊക്കോളും. അങ്ങനെയുള്ള മേഘങ്ങളുണ്ട്. അപ്പൊ മേഘത്തിന്റെ ഉദ്ദേശം മഴ പെയ്യിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇത് ചുമ്മാതെ ഇങ്ങനെ ക്ലൗഡ്സ് ക്യാരിഡ് ബൈ എ ടെമ്പസ്റ്റ് എന്ന് പറഞ്ഞാല് അവരിങ്ങനെ മഞ്ഞു മേഘങ്ങളാണെന്ന് തോന്നുമെങ്കിൽ തന്നെയും അവരെ യഥാർത്ഥമായിട്ട് മഴ പെയ്യുന്നില്ല എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. അതുകൊണ്ട് ഇങ്ങനെയുള്ള കള്ളപ്രവാചകന്മാരെ ഇങ്ങനെ വളരെ മനോഹരമായിരിക്കുന്ന എന്നാൽ മൂർച്ചയേറിയ ചില ഉപമകൾ കൊണ്ട് ഇവിടെ പത്രോസ് ലീഹ നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. അവർക്ക് കൂരിരുട്ട് സംഗ്രഹിച്ചിരിക്കുന്നു, അവരുടെ അന്ത്യം എന്തായിരിക്കും, അവർക്കുള്ള പ്രതിഫലം എന്താണെന്ന് പറയുക, അവർക്ക് കൂരിരുട്ട് സംഗ്രഹിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വഴിതെറ്റി നടക്കുന്നവരോട് ഇപ്പോൾ അകന്നു വന്നവരെ, ഇവർ വെറും വമ്പു പറഞ്ഞ് ദുഷ്കാമ പ്രവൃത്തികളിൽ കാമഭോഗങ്ങളിൽ കൊടുക്കുന്നു. അപ്പൊ ഇതിന്റെ പശ്ചാത്തലം ഞാൻ പറഞ്ഞായിരുന്നു, വഴി ഇത്രയും നാളും വഴിതെറ്റി നടന്നുകൊണ്ടിരുന്ന ജാതികളോട് കൂടെ ഉണ്ടായിരുന്നവർ ഇപ്പൊ ക്രിസ്ത്യാനികളായിത്തീർന്നു. അങ്ങനെ ക്രിസ്ത്യാനികളായിത്തീർന്നവരെ വീണ്ടും വഞ്ചന കാട്ടി തിരിച്ചു കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നവരെയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ഉരുപദേഷ്ടാക്കന്മാരുടെ കാര്യമൊക്കെയാണ് ഇവിടെ പത്രോസ് ലീഹ പറയുന്നതും. അപ്പൊ എന്താ അവർ ചെയ്യുന്നത്? വഴിതെറ്റി നടക്കുന്നവരോട് ഇപ്പോൾ അകന്നു വന്നവരെ, ഇവർ വെറും വമ്പു പറഞ്ഞ് ദുഷ്കാമ പ്രവൃത്തികളാൽ കാമഭോഗങ്ങളിൽ കുടുക്കുന്നു. വീണ്ടും പഴയ ജഡത്തിന്റെ മോഹങ്ങളും ഭോഗങ്ങളും ഒക്കെ കാണിച്ച് ദ്രവ്യാഗ്രഹവും അല്ലെങ്കിൽ ശരീരത്തിന്റെ മോഹങ്ങളും ഒക്കെ കാണിച്ച് അവരെ അതിൽ കുടുക്കിക്കളയുകയാണെന്ന് പത്രോസ് ലീഹ പറയുക. തങ്ങൾ തന്നെ നാശത്തിന്റെ അടിമകളായിരിക്കെ മറ്റവർക്കും സ്വാതന്ത്ര്യത്തെ വാഗ്ദത്തം ചെയ്യുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് ഈ സമാധാനം സ്വാതന്ത്ര്യമൊക്കെ ഇവർ പറയുക. അവർ നാശത്തിന്റെ അടിമകളായിട്ടിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് അവര് സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരുത്തൻ ഏതിനോട് തോൽക്കുന്നുവോ അതിന് അടിമപ്പെട്ടിരിക്കുന്നു എന്ന് പറയുക. അപ്പൊ നമ്മള് നിങ്ങൾ ഈ വിശ്വാസത്തിലേക്ക് വന്നു, ഇനി ഈ വിശ്വാസത്തിൽ നിന്ന് തോറ്റുപോകരുത്. നിങ്ങൾ മറ്റ ഇതിനോട് തോറ്റ് മറ്റതിന്റെ പിന്നാലെ നിങ്ങൾ പോയാൽ അവിടെ നിങ്ങൾ തോറ്റുപോവുകയാണ് നിങ്ങളുടെ ജീവിതം. അപ്പൊ ഏതിനോട് നിങ്ങൾ തോറ്റുപോകുന്നു അതിന് അടിമപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തെറ്റായ ജീവിതത്തിലേക്ക് നിങ്ങൾ മടങ്ങിപ്പോവുകയാണെങ്കിൽ അതിന് നിങ്ങൾ അടിമകളായി തീരുന്നു എന്ന അർത്ഥം. നമ്മളും അങ്ങനെയാണല്ലോ. നമ്മുടെ ജീവിതത്തിലും പലരും പറയുന്ന ഈ മദ്യപാനത്തെ പറ്റി പലരും പറയുന്നൊരു കാര്യമാണ്, ഈ ശകലമൊക്കെ കുടിച്ചാലൊന്നും കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു ചില പെണ്ണുങ്ങളുടെ മനസ്സിലും കെട്ടിയന്മാർ ഇനി നിങ്ങൾ തന്നെ ശകലം കുടിക്കുമെന്ന് എനിക്കറിയാൻ മേല. അതൊക്കെ തുടങ്ങിയിട്ടുണ്ട്, ഇപ്പൊ നമ്മുടെ പിള്ളേരുമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നാലും ശകലമൊക്കെ കഴിച്ച കുഴപ്പമില്ലെന്നാ. എന്തുകൊണ്ടാ ഒരു ദിവസം അത് കഴിക്കാതിരിക്കാൻ പറ്റാത്ത എന്നാ? അതിനോട് തോറ്റുപോയി, അതിന്റെ അടിമകളാ. നിങ്ങൾ സ്ലേവ്സാ. എന്നാൽ ശകലമാണെങ്കിലും ഒത്തിരി ആണെങ്കിലും നിങ്ങൾ അതിന്റെ അടിമകളാ. അടിമത്തം അടിമത്തം തന്നെ എല്ലാത്തിന്റെയും കാര്യത്തിൽ. എന്ന് പറഞ്ഞ പോലെ തന്നെ ദുരുപദേശം എന്ന് പറയുന്നത്, ദുരുപദേശം എന്ന് പറയുന്നതിലേക്ക് നിങ്ങൾ വീണ്ടും തിരിച്ചു പോകാൻ നിങ്ങൾ അതിന്റെ അടിമകളായി തീരുന്നു എന്നുള്ളത് പറയുകയാണ്. അപ്പൊ ഇതൊക്കെയാണ് അവരുടെ ക്യാരക്ടർ എന്നുള്ളത്, ഫോൾസ് ടീച്ചേഴ്സിന്റെ ക്യാരക്ടർ എന്നുള്ളത് പത്രോസ്ലിഹ ഓർമ്മപ്പെടുത്തുകയാണ് 10 മുതൽ 19 വരെ വാക്യങ്ങളിൽ. തുടർന്ന് 20, 21, 22 വാക്യങ്ങൾ വായിച്ചാട്ടെ. അതിനകത്തെ ഹെഡിങ് ദ ട്രാജഡി ഓഫ് അപ്പോസ്റ്റസി എന്നുള്ളതാണ് കേട്ടോ, അതാണ് അതിന്റെ ഹെഡിങ്. ദ ട്രാജഡി ഓഫ് അപ്പോസ്റ്റസി വായിച്ചാട്ടെ, 20 മുതൽ 22 വരെ വാക്യങ്ങൾ.
കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികം വഷളായിപ്പോയി. തങ്ങൾക്ക് ഏൽപ്പിച്ചു കിട്ടിയ വിശുദ്ധ കൽപ്പനയെ നീതിയുടെ വഴി അറിഞ്ഞ ശേഷം വിട്ടുകളയുന്നതിനേക്കാൾ അത് അറിയാതിരിക്കുന്നത് അവർക്ക് നന്നായിരുന്നു. എന്നാൽ സ്വന്തം ശബ്ദത്തിൽ തിരിഞ്ഞ നായെന്നും കുളിച്ചിട്ട് ചളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നി എന്നും ഉള്ള സത്യമായ പഴഞ്ചൊല്ലുപോലെ അവർക്ക് സംഭവിച്ചു.
നോക്കൂ, അവരുടെ അന്ത്യത്തെ പറ്റി പറയുക. കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ, അപ്പൊ അവര് യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ യഥാർത്ഥ ട്രൂ നോളജിലേക്ക് വന്നവരാ. വീണ്ടും ഫോൾസ് ടീച്ചിങ്ങിലും ഫോൾസ് നോളജിലും നിങ്ങൾ കുടുങ്ങിപ്പോകരുത്. ഈ ട്രൂ നോളജിലെ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലേക്ക് വന്നവര് ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികം വഷളായി പോയിന്ന്. ഇതേ സംഭവം തന്നെ യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. ഒരുത്തന്റെ ഹൃദയത്തിൽ നിന്നൊരു അശുദ്ധാത്മാവ് പുറപ്പെട്ടു പോയി, അതിന് നീരുറവിന്റെ അരികെ അതിലെല്ലാം ചെന്ന് നടന്നിട്ട് അവൻ എങ്ങനെ സ്ഥലം കിട്ടാഞ്ഞിട്ട് വീണ്ടും തിരിച്ചു വരും. അവൻ തിരിച്ചു വരുമ്പോ എന്നാ, ഇപ്പൊ എന്റെ ഹൃദയത്തിൽ നിന്ന് ഒരു അശുദ്ധാത്മാവ് ഇറങ്ങിപ്പോയി എന്റെ ഉള്ളിൽ നിന്ന്. ആ അശുദ്ധാത്മാവിനെ ഞാൻ വിട്ടുകളഞ്ഞെല്ലാം തൂത്തു തുടച്ച് വൃത്തിയാക്കി ഇട്ടേക്കുക. എന്നിട്ട് ഈ അശുദ്ധാത്മാവ് തിരികെ വന്ന് നോക്കുമ്പോൾ കുഴപ്പമില്ല, നല്ല വൃത്തിയായിട്ട് കിടക്കും. അവൻ പോയിട്ട് എന്നെയോ എന്നറിയോ, 7 ആത്മാക്കുടങ്ങളെ പിടിച്ചോണ്ട് ഞാൻ ഒറ്റയ്ക്കായിരുന്നപ്പോഴല്ലേ നീ എന്നെ ഓടിച്ചേ, നീ നോയമ്പ് നോക്കി ഉപവസിച്ചു, അതുകൊണ്ട് 7 എണ്ണത്തിനെ കൂടെ വിളിച്ചോണ്ട് വന്ന് കയറുമെന്ന. ലൂക്കോസിന്റെ സുവിശേഷം 11:24 മുതൽ 26 വരെ വാക്യങ്ങൾ പറയുന്നുണ്ട്. അവന്റെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ വഷളാകും. കാര്യം എന്നാ, ഈ 1 എണ്ണത്തിനെ തന്നെ അവൻ ഒരു വിധത്തിൽ ഓടിച്ചു വിട്ടെ. ഇപ്പൊ 7 എണ്ണം കൂടെ വരിക, 7 ഉം 8 എണ്ണം ഉണ്ട് മൊത്തത്തില്. നോക്കൂ, അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാകും. അവന്റെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ വഷളാകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ പോരാടാൻ ശക്തിയുള്ളവനെ ഉള്ളിൽ പ്രതിഷ്ഠിക്കണം. നമുക്ക് പോരാട്ടമുള്ളത് ഈ അന്ധകാരത്തിന്റെ ദുഷ്ടാത്മ സേനകളോടാണെങ്കിൽ അതിനോട് പോരാടാൻ ശക്തിയുള്ളവനെ ഉള്ളിൽ പ്രതിഷ്ഠിക്കണം. അടിച്ചൊരുക്കി വിശുദ്ധമാക്കിയിട്ടാ മാത്രം പോരാ, ദൈവത്തെ പരിപൂർണമായിട്ട് അവിടെയാണ് ഇവിടെ പറയുന്നത്. ദിവ്യ സ്വഭാവത്തിന് നമ്മൾ കൂട്ടാളികളായി തീരണം, പാർട്ടേക്കേഴ്സ് ആവണം, യേശുക്രിസ്തുവോട് വരണം. ആ യേശുക്രിസ്തു ഉള്ളിൽ വന്നു കഴിയുമ്പോൾ പിന്നീട് യേശുക്രിസ്തു യുദ്ധം ചെയ്തോളും. പിന്നെ 7 വന്നാലും 70 വന്നാലും 70,000 വന്നാലും 7 ബില്യൺ വന്നാലും യേശുക്രിസ്തുവിന് പ്രശ്നമില്ല. അപ്പൊ തമ്പുരാൻ നമ്മുടെ ഉള്ളിൽ വേണം. അടിച്ചു തോത്ത് വൃത്തിയാക്കിയിടുന്നു എന്ന് പറയുന്നത് കൊണ്ട് കാര്യമില്ലെന്ന് പറയുക കേട്ടോ. അവന്റെ വീണ്ടും നിങ്ങൾക്ക് തെറ്റിപ്പോകാനായിട്ടൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ യഥാർത്ഥ പരിജ്ഞാനത്തിലേക്ക് വരുന്നവരെ പരിപൂർണമായി അവനെ സമർപ്പിച്ചു കൊടുക്കുക, അതാണ് ദിവ്യസ്വഭാവത്തിന്റെ കൂട്ടാളികളായി തീരുക എന്നൊക്കെ പറയുന്നതിന്റെ പ്രധാന ആശയങ്ങളാണ് ഇതൊക്കെ. അപ്പൊ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവര് അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികം വഷളായിപ്പോയി എന്ന് പറയുക. തങ്ങൾക്ക് ഏൽപ്പിച്ചു കിട്ടിയ വിശുദ്ധ കൽപ്പനയെ നീതിയുടെ വഴി അറിഞ്ഞ ശേഷം വിട്ടുകളയുന്നതിനേക്കാൾ അത് അറിയാതിരിക്കുന്നത് അവർക്ക് നന്നായിരുന്നു. പലരുടെയും ജീവിതത്തിൽ, നമ്മുടെ ഒക്കെ ജീവിതത്തിൽ അതാണ്. നമുക്ക് നീതിയുടെ വഴിയെല്ലാം അറിയാം. എന്താണ് പാപവും നമുക്കറിയാം, എന്താണ് അനീതി എന്നുള്ളത് നമുക്കറിയാം, സത്യം എന്താണെന്നുള്ളത് അറിയാം, വെളിച്ചം എന്താണെന്നുള്ളത് അറിയാം, നന്മ എന്താണെന്നുള്ളത് അറിയാം. പക്ഷെ അതിനൊന്നും പിന്തുടരാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അത് അറിഞ്ഞതിന് ശേഷം വിട്ടുകളയുക പലരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നമാണ്. കാര്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം അതിനെ വിട്ടുകളയും. അതിൽ ഭേദം അത് അറിയാതിരിക്കുന്നത് അവർക്ക് നന്നായിരുന്നു എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ അറിവുള്ളവൻ തെറ്റിയത് കൂടുതൽ അടികൊള്ളും, അറിവില്ലാത്തവൻ തെറ്റിയത് കുറഞ്ഞ അടികൊള്ളും. യേശുമ്പരാൻ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ അറിവ് വന്നതിന് ശേഷം ഒരിക്കലും പിന്മാറിപ്പോകാനായിട്ട് ഇടയാകരുത്. അറിവ് നമ്മളെ നന്മയിലേക്കും ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായിട്ടും മാറ്റുന്നതാണെങ്കിൽ അതിൽ നിന്ന് ഒരടി പോലും പിന്നെ പുറകിലേക്ക് പോകാൻ സാധിക്കരുത് എന്നുള്ളത് ഉറപ്പിക്കുക. എന്നാൽ സ്വന്തം ഛർദിക്ക് തിരിഞ്ഞ നായെന്നും, ഛർദിച്ചു കളഞ്ഞു, കഴിഞ്ഞകാല ജീവിതം ഛർദിച്ചു കളഞ്ഞതാ, വീണ്ടും അതിനെ പുലുകാനായിട്ട് പോവുക. എനിക്ക് തോന്നുന്നു ഈ നൊയമ്പിൽ സംഭവിക്കുന്നത് എന്താ, കഴിഞ്ഞകാല ജീവിതം. ഈ പേതൃത്താടെ അന്ന് നൊയമ്പ് നോക്കുന്നവരുണ്ടെങ്കിൽ, പേതൃത്താട് അന്ന് പിന്നെ ഈ കാര്യങ്ങളെല്ലാം കഴുകി മീൻചട്ടി വരെ കഴുകി കമത്തി വെച്ചു. എന്നിട്ട് എന്ത് ചെയ്യും? ഈസ്റ്ററിൽ തന്നെ നമ്മൾ എടുക്കുക, തലേന്ന് തന്നെ എടുത്തെല്ലാം കറി വെച്ച് വെക്കും. കള്ളുകൂടി നിർത്തി 50 ദിവസത്തേക്ക്. 50 ദിവസത്തേക്ക് നിർത്തിയാൽ നല്ലതായിരുന്നു. 50-50-50 ദിവസം ആയപ്പോ അത്ര നാൾ ഒരു കുപ്പി കുടിച്ചോണ്ടിരുന്ന 2 കുപ്പി കുടിക്കാൻ തുടങ്ങി. എന്നാ കാര്യം? ഇതാ പറയുന്നത്, സ്വന്തം ഛർദിക്ക് തിരിഞ്ഞ നായെന്നും, സദൃശ്യവാക്യങ്ങൾ 26:11 ഇത്ര ശക്തമായി ദൈവാത്മാവ് നമുക്ക് മുന്നറിയിപ്പ് തന്നിട്ട് ഈ തിന്മകളുടെ പിന്നാലെ കുറച്ചു നാളത്തേക്ക് മാത്രം മാറ്റിവെച്ചിട്ട് പിന്നെയും പിന്നെ ഇതിനെ എടുത്ത് പുലുകുന്നത് ദുരുപദേശങ്ങളുടെ കാര്യത്തിൽ ഇവിടെ പറയുന്നുവെങ്കിലും എനിക്ക് തോന്നുന്നു നമ്മുടെ ജീവിതമായിട്ട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന കാര്യമാണ്. സ്വന്തം ചർദ്ദിക്ക് തിരിഞ്ഞ നായന്ന്. പിന്നെന്താ, കുളിച്ചിട്ട് ചളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നി. ഓ, കുളിച്ചിട്ട് ചളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നി എന്ന് പറഞ്ഞാൽ, ഉദാഹരണം ഞാൻ ഇന്നാളി പറഞ്ഞതാ, ഒരാട്ടിൻകുട്ടിയും പന്നിക്കുട്ടി രണ്ടുപേരും ചെളിയിൽ വീണു. ആട്ടിൻകുട്ടി രക്ഷിക്കണേ എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോ അതിനെ ഒരാൾ കരകയറ്റി വിട്ടു. ആ കരകയറ്റി വിട്ടപ്പോ ആട്ടിൻകുട്ടി അതിനെ ഒന്ന് തുടച്ചൊക്കെയാ വിട്ടെ. പക്ഷെ അതിന്റെ ദേഹത്ത് എവിടെയെങ്കിലും ചെളി ഉണ്ടെങ്കിൽ അത് പോയി മരത്തേലോ ഇലയോ എല്ലാം ഉരുമി 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 അതിന്റെ ദേഹത്തുള്ള ചെളിയെല്ലാം കളയും. ഈ പന്നിക്കുട്ടിയുടെ കാര്യം ഒന്ന് ആലോചിച്ചേ. പന്നിക്കുട്ടിയെ എടുത്ത് നമ്മൾ കഴിച്ചി, നല്ല ചൂടുവെള്ളത്തിൽ കുളിപ്പിച്ചു, കുട്ടിക്കൂറ പൗഡർ ഇട്ടു, നിവിയ ഫോൺസ് ക്രീം എല്ലാം വായി തേച്ചു, എല്ലാം മെടുക്കനാക്കി നല്ല പട്ടുപത്തെ കിടത്തി ഉറക്കി. എന്നാ ചെയ്യും, ഉറക്കുണർന്ന് കഴിയുമ്പോ അവൻ വീണ്ടും ചെളിയിലേക്കാ. പന്നിയുടെ സ്വഭാവം അതാ, അതിലേക്ക് പോവുകയാ, വീണ്ടും പോവുകയാ. അപ്പൊ ഈ നോയമ്പിന്റെ ജീവിതം എന്ന് പറയുന്നത് പന്നികളെ പിടിച്ച് നിവിയായും പോൺസ് ക്രീമും ഇട്ട് വെച്ചേക്കുന്ന പോലെ ഉള്ളു. ഇത് കഴിയുമ്പോ വീണ്ടും ചെളിയിലാ. ഇതുകൊണ്ട് എന്നെ കാര്യം, ഇതുകൊണ്ട് എന്താ നമ്മുടെ ജീവിതത്തിന് എന്താണ് ഇതുകൊണ്ട് പ്രയോജനം ഒന്ന് ചിന്തിച്ചേ. ദൈവാത്മാവ് എല്ലാവരുടെയും ഹൃദയത്തിൽ ഒന്ന് ഇടപെടട്ടെ, പരീക്ഷയൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ ദൈവാത്മാവ് ഇടപെടട്ടെ. ദൈവമേ, ഞങ്ങൾ തെറ്റെന്ന് പറഞ്ഞ് മാറ്റിവെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇനി എടുത്ത് പുൽകാൻ ഞങ്ങൾക്കിടയാകരുതേ എന്ന് ശക്തമായി ദിവസം പ്രാർത്ഥിക്കുക. ദൈവം നമ്മളെ സഹായിക്കും ആ തിന്മയിലേക്ക് വീണ്ടും പോകാതെ. അത് നമ്മുടെ വാക്കുകളാവാം, നമ്മുടെ മറ്റുള്ളവരോടുള്ള ദേഷ്യമാകാം, അസൂയയാകാം, കോപമാകാം, അല്ലെങ്കിൽ നമുക്ക് ഇതുവരെ എവിടെ നമ്മൾ തോറ്റു പോകും, പല കാര്യങ്ങളും നമ്മൾ തോറ്റു പോകുന്നു. പലപ്പോഴും എല്ലാവരും പറയുന്ന ഒരു കാര്യം, അയ്യോ എനിക്ക് കോപം നിയന്ത്രിക്കണമെന്നുണ്ട്, പക്ഷെ ഞാൻ തോറ്റു പോവുക. അതാ പറഞ്ഞാൽ നീ ഏതിനോട് തോൽക്കുന്നു അതിനടിമയാ. അപ്പൊ ഈ ചിന്തകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ ഈ നോയമ്പിന്റെ കാലഘട്ടത്തിൽ. പ്രത്യേകിച്ച് എന്ത് നമ്മൾ മാറ്റിവെക്കുന്നു, ആ ചെളിയിലേക്ക് വീണ്ടും ഉരുളാൻ പോകുന്ന പന്നിയെ പോലെ സന്തോഷം, എനിക്ക് എത്ര സന്തോഷം എന്ന് പറഞ്ഞ് വീണ്ടും ഇതിലേക്ക് പോകാൻ നമുക്കിടയാകരുത് എന്നുള്ളത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കള്ള ഉപദേഷ്ടാക്കന്മാരെയും നമ്മയും കൂടി ഇവിടെ ഓർപ്പിക്കുകയാണെന്നുള്ളത് പ്രത്യേകിച്ച് ഓർപ്പിക്കുക. അപ്പോൾ സ്വന്തം ഛർദ്ദിക്ക് തിരിഞ്ഞ നായെന്നോ കുളിച്ചിട്ട് ചളിയിൽ കിടന്ന് ഉരുളുവാൻ തിരിഞ്ഞ പന്നിയെന്നോ ഉള്ള സത്യമായ പഴഞ്ചൊല്ല് പോലെ അവർക്ക് സംഭവിച്ചു എന്ന് പറയുക. നമ്മുടെ ജീവിതത്തിൽ നിന്ന് അത് ഒഴിഞ്ഞിരിക്കാൻ ദൈവമുടയാക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഫോൾസ് ടീച്ചേഴ്സിനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാ. അവരുടെ മെത്തേഡ് എന്തൊക്കെയാണെന്ന് 2:1-3 വാക്യങ്ങളിൽ പറഞ്ഞു. ദ മെത്തേഡ്സ് ഓഫ് ഫോൾസ് ടീച്ചേഴ്സ് പറഞ്ഞു. ദ എൻഡ് ഓഫ് ഫോൾസ് ടീച്ചേഴ്സ് chapter 2 verse 4-9 പറഞ്ഞു. ദ ക്യാരക്ടർ ഓഫ് ഫോൾസ് ടീച്ചേഴ്സ് chapter 2 10-19 പറഞ്ഞു. അതിനുശേഷം ട്രാജഡി ഓഫ് അപ്പോസ്റ്റസി, ദൈവദൂഷണം അല്ലെങ്കിൽ ദൈവനിഷേധത്തിന് നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ, സത്യപരിജ്ഞാനത്തിലേക്ക് വന്നിട്ട് പിന്തിരിഞ്ഞു പോകുന്ന ആ ഒരു സ്വഭാവത്തിന് നമുക്കുണ്ടാകുന്ന ചില ട്രാജഡിയാണ് 20-22 അപ്പോസ്തോലൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നത്. നമുക്കിനി 3 കടക്കാം. അതിനകത്ത് ദ ഡോക്ട്രിൻ അറ്റ് ഇഷ്യൂ, ദ സെക്കൻഡ് കമ്മിങ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് യേശു ക്രിസ്തുവിന്റെ 2-ാമത്തെ വരവിനെ പറ്റി ഇവിടെ പറയുക. അതിനെപ്പറ്റി ചോദ്യം ഈ പത്രോസ് ലേഖ ലേഖനം എഴുതുന്ന സഭയിൽ ഉണ്ടായി കഴിഞ്ഞപ്പോൾ, ആൾക്കാരുടെ ഇടയിൽ ഉണ്ടായി കഴിഞ്ഞപ്പോൾ, എന്താണ് കർത്താവിന്റെ വരവ് ഇതുവരെ കണ്ടില്ലല്ലോ, ഇപ്പം വരാമെന്ന് പറഞ്ഞ് പോയിട്ട് ഇതുവരെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞവർക്കുള്ള മറുപടിയായിട്ട് പത്രോസ് ലേഖ പറയുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ 3-ാമത്തെ അധ്യായത്തിൽ വായിക്കാനായിട്ട് പോകുന്നത്. അതിനു മുമ്പേ ഒരു അല്പസമയം എടുത്ത് ഈ സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ്, എനിക്ക് തോന്നുന്നു നമ്മുടെ ഇടയിൽ ഓർത്തഡോക്സ് ഇച്ചിരി വേദപുസ്തകമൊക്കെ പഠിക്കാൻ താല്പര്യമുള്ള ആന്റിമാർക്കൊക്കെ പറ്റുന്ന ഒരു അബദ്ധം. നമ്മള് പ്രസംഗങ്ങൾ കേൾക്കും, നമ്മുടെ സഭയിൽ അധികം കേൾക്കാൻ ഇല്ലാത്തതുകൊണ്ടാണെന്ന് എനിക്കറിയാം, അങ്ങനെ ധാരാളം ഉണ്ട്, ധാരാളം പ്രസംഗങ്ങളൊക്കെ കേൾക്കാനുണ്ട്. എങ്കിലും നമുക്ക് താല്പര്യം ഇച്ചിരി എരിയും പുളിയൊക്കെ ഉള്ള പെന്തക്കോസ്തുകാരുടെ പ്രസംഗം കേൾക്കാൻ. ഈ പെന്തക്കോസ്തുകാരുടെ പ്രസംഗം കേട്ടിട്ട് പറ്റുന്ന അബദ്ധം എന്നാന്ന് ചോദിച്ചാൽ, അവർക്ക് ഈ സെക്കൻഡ് കമ്മിങ്ങിനെ പറ്റിയുള്ള അവരുടെ റാപ്ചർ, ട്രിബുലേഷൻ പീരീഡ്, മില്ലനിയം, ഈ കേസെല്ലാം നമ്മൾ പഠിച്ചിട്ട് നമ്മൾ അങ്ങ് ടീച്ചേഴ്സായിപ്പോ. ഇപ്പോൾ ഒത്തിരി MMBSന്റെ അമ്മമാരും ആന്റിമാരും അച്ചായമാരും ഒക്കെ ഉണ്ട്. ശകലം റാപ്ചർ, ട്രിബുലേഷൻ, മില്ലനിയം, ഈ ബാറ്റിൽ ഓഫ് അർമഗദ്ദോൻ ഈ 3-4 വാക്ക് വെച്ചിട്ട് അങ്ങ് തകർത്ത് വരുന്നവരുണ്ട് ഇപ്പോൾ. അത് നമ്മുടെ സഭയുടെ കാഴ്ചപ്പാടും കൂടെ ചേർത്ത് ആദ്യമേ ഞാനൊരു ആശയം തന്നിട്ട് 3-ാം അധ്യായത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് കടക്കാവുന്നതേ ഉള്ളൂ. ഈ ഇറ്റേണിറ്റി പാസ്റ്റ് എന്ന് പറഞ്ഞാൽ നിത്യജീവി, ആദ്യമേ ഉണ്ടായിരുന്ന നിത്യത, അവിടെ നിന്ന് മനുഷ്യൻ തെറ്റ് ചെയ്തു. യേശു ക്രിസ്തുവിന്റെ ഫസ്റ്റ് കമ്മിങ് ഉണ്ടായി, ഇൻകാർണേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, അതാ ഫസ്റ്റ് കമ്മിങ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ചർച്ച ചെയ്യുക. ഇപ്പൊ പോകുന്ന സഭയുടെ ജീവിതം എന്നാ പറയുന്നത്. ഇപ്പൊ ഞാനിപ്പം അവതരിപ്പിക്കാൻ പോകുന്നത് പെന്തക്കോസ്തുകാരുടെ ചിന്ത, അല്ലെ പ്രൊട്ടസ്റ്റന്റ് മതവിഭാഗത്തിലുള്ള ആൾക്കാരുടെ ചിന്തയെ പറ്റിയാണ് പറയാൻ പോകുന്നത്. റാപ്ചർ, ട്രിബുലേഷൻ, ബാറ്റിൽ ഓഫ് ആർമഗദ്ദോൻ, മില്ലനിയം, സെക്കൻഡ് കമ്മിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയാണ് ഇപ്പൊ പറയാനായിട്ട് പോകുന്നത്. ഈ ഒരാശയം ഞാനിവിടെ പറയുമ്പോൾ എല്ലാവരും അത് ശ്രദ്ധിച്ചിരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. യേശു ക്രിസ്തു വന്നു, യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്ത് പോയതിനു ശേഷം ചർച്ച ചെയ്തു തുടങ്ങി. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സഭായുഗമാണ്, സഭയുടെ ജീവിതമാണ്, അല്ലെങ്കിൽ ഇത് കൃപായുഗം എന്നൊക്കെ പലരും പറയാറുണ്ട്, സഭയുടെ യുഗമാണ്. ഇനി പെന്തക്കോസ്തുകാർ പറയുന്നത് ഈ സഭായുഗം അങ്ങ് തീർന്നാൽ ഉടനെ യേശു ക്രിസ്തു രണ്ട് പ്രാവശ്യം വരുന്നുണ്ട്. ആദ്യത്തെ പ്രാവശ്യം ആരും അറിയാതെ വരും. ഇപ്പൊ നിങ്ങൾ രക്ഷിക്കപ്പെട്ടവർക്ക്, ഇപ്പൊ ബോണഗെയിനായവർക്ക്, ഇപ്പൊ രക്ഷിക്കപ്പെട്ടവരെല്ലാം ആരും അറിയാതെ വാനമേഘങ്ങളിൽ വന്ന് വിശ്വാസികളെ മാത്രം യേശു ക്രിസ്തു അങ്ങ് എടുത്തു. അതിനാണ് ഉൽപ്രാപണം അല്ലെങ്കിൽ റാപ്ചർ എന്ന് പറയുന്നത്. അതാരും കാണത്തില്ല, യേശു ക്രിസ്തു വരുന്ന ആരും കാണത്തില്ല. അതിനാണ് ഉൽപ്രാപണം എന്ന് പറയുന്നത്. അതുകൊണ്ട് അവര് ചില വാക്യങ്ങളൊക്കെ എടുത്ത് പറയുന്നുണ്ട്, രണ്ടുപേര് തിരികല്ലി പിടിച്ചോണ്ടിരിക്കും, ഒരുത്തിയെ കാണത്തില്ല, മറ്റോളം അവിടെ നിൽക്കും, വയലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കും, രണ്ടുപേരെ ഒരു കട്ടിലേ കടന്നിറങ്ങും, ഒരുത്തൻ കാണത്തില്ല, ഒരുത്തൻ അവിടെ കാണും. ഇതൊക്കെ വീഡിയോ ഒക്കെ ചിത്രീകരിച്ച് ഇറക്കും ഒക്കെ ചെയ്യുന്നുണ്ട്. അതാണ് റാപ്ചർ എന്ന് പറയുന്നത്. ഉൽപ്രാപണം, വിശ്വാസികൾ മാത്രം മേളിലേക്ക് എടുക്കപ്പെടും. ഇനി അതിനുശേഷമാണ് ട്രിബുലേഷൻ, ഗ്രേറ്റ് ട്രിബുലേഷൻ. ഇത്രയും നാളുള്ള പീഡനങ്ങളൊന്നും കൂടാതെ കുറെ പുതിയ കുറെ പീഡനങ്ങൾ, ഒരിക്കലും നമുക്ക് അത് വെളിപാട് പുസ്തകത്തിൽ നിന്നൊക്കെയുള്ള ചീഞ്ഞഴുകി പോവും, അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞപ്പോൾ ഒത്തിരി വാക്യങ്ങളൊക്കെ എടുത്ത് പറയുന്നുണ്ട്. അതിനാണ് ട്രിബുലേഷൻ എന്ന് പറയുന്നത്. മഹോപദ്രവകാലം, മഹോപദ്രവകാലം അത് 7 വർഷമാണെന്നാണ് പറയുന്നത്. അപ്പൊ ചർച്ചേജിന്റെ ഏകദേശം അവസാനത്ത് റാപ്ചർ ഉണ്ടായി, യേശു ക്രിസ്തു വാനമേഘങ്ങളിൽ വന്നു, അവർ രക്ഷിക്കപ്പെട്ടവർ മാത്രമേ അറിഞ്ഞുള്ളൂ, കാരണം അവർ പൊങ്ങിപ്പോയത് കൊണ്ട്. ബാക്കി ഓർത്തഡോക്സുകാരും ബാക്കി എല്ലാ ആൾക്കാരും ഇവിടെ കിടക്കുന്നു. അവർക്ക് പിന്നെ വെച്ചേക്കുന്നതാണ് ട്രിബുലേഷൻ, ഗ്രേറ്റ് ട്രിബുലേഷൻ എന്ന് പറയുന്നത്. 7 വർഷം അവര് മഹോപദ്രവകാലത്തിലൂടെ പോകുന്നു. ആ മഹോപദ്രവകാലത്തിന്റെ 7ാം വർഷം, ആ സമയത്താണ് ഇവർ ആന്റി ക്രൈസ്റ്റിനെ ഒക്കെ പഠിപ്പിക്കുന്നത്. 3.5 വർഷമാകുമ്പോൾ യൂറോപ്പിൽ നിന്നൊരു വ്യക്തി ഉണ്ടാകുമെന്നും അത് ആയിരിക്കും ആന്റി ക്രിസ്തു എന്ന് പറയുന്നത്. ആന്റി ക്രൈസ്റ്റ് അങ്ങനെ ഒരു 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 പേഴ്സോണിഫിക്കേഷൻ കൊടുക്കുകയും ആ 3.5 വർഷക്കാലം പുള്ളി ഭരിക്കുകയും 7 വർഷക്കാലം അതിന്റെ ആശയങ്ങളൊക്കെ ഈ മഹോപദ്രവത്തിലുണ്ടെങ്കിലും ആന്റി ക്രൈസ്റ്റ് ഉണ്ടാകുന്നു. അതിനുശേഷം ബാറ്റിൽ ഓഫ് ആർമഗദ്ദോൻ, ആർമഗദ്ദോൻ യുദ്ധം ഉണ്ടാകുന്നു 7ാം വർഷം അവസാനിക്കുമ്പോൾ, അതായത് റാപ്ചറിന് ശേഷമുള്ള 7 വർഷങ്ങൾ. അതിനിടയ്ക്ക് ട്രിബുലേഷനും ഉണ്ട്, ആന്റി ക്രൈസ്റ്റിന് വരവുമുണ്ട്. ബാറ്റിൽ ഓഫ് ആർമഗദ്ദോൻ സംഭവിക്കുന്നതിന് ശേഷമാണ് ആർമഗദ്ദോൻ യുദ്ധം സംഭവിക്കുന്നു. അവിടെയാണ് സെക്കൻഡ് കമ്മിങ്. ആ സെക്കൻഡ് യേശുവിന്റെ 2ാമത്തെ എല്ലാവരെയും കാഹളം മുഴക്കി അറിയിച്ച് ഉള്ള വരവ്. അത് തെസ്സലോനിക്കയിലെ വാക്യമൊക്കെ പറയുന്നുണ്ട്, കുളമ്പടി ശബ്ദം അതെല്ലാം കേട്ടിട്ട് വരുന്ന യേശു ക്രിസ്തുവിന്റെ 2ാം വരവിനെ പറ്റി പറയുന്നുണ്ട്. അതാണ് എല്ലാവരും കാണുന്ന വരവ്. അത് അന്ന് ബാറ്റിൽ ഓഫ് ആർമഗദ്ദോൻ ഉണ്ടാകും. അപ്പൊ നമ്മളൊക്കെ എല്ലാം, നമ്മളെല്ലാം 7 വർഷം ഈ ട്രിബുലേഷനിലൂടെയൊക്കെ അങ്ങ് പോയി, അത് കഴിഞ്ഞിട്ട് ബാറ്റിൽ ഓഫ് ആർമഗദ്ദോൻ ഉണ്ടാകുക. അന്ന് എല്ലാം മുഴങ്ങാലും മടങ്ങി യേശു ക്രിസ്തു രക്ഷിതാവെന്ന് പറഞ്ഞ് യഹൂദന്മാരിൽ നിന്ന് 3-ൽ 1 കൂട്ടിച്ചേർക്കും എന്നൊക്കെ. അതിന്റെ പഠനമൊക്കെ വളരെ വിശദമായ പഠനങ്ങളും രസമാണ്, അത് പഠിക്കാൻ തന്നെ വളരെ രസമാണ്. ഞാനത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയും കൂടെയാണ്. അപ്പോൾ ഈ സെക്കൻഡ് കമ്മിങ് ഉണ്ടാകുന്ന സമയത്ത് യേശു ക്രിസ്തു വന്നു, ആർമഗദ്ദോൻ യുദ്ധത്തിൽ ഈ ആന്റി ക്രൈസ്റ്റിനെ തോൽപ്പിക്കുന്നു. പിന്നെയാണ് മില്ലനിയം, 1000 ആണ്ട് വാഴ്ച. മില്ലനിയം 1000 വർഷം, പിന്നെ 1000 വർഷം യേശു ക്രിസ്തു ഇവിടെ ഭരിക്കുകയാണ്. അതിങ്ങനെ ഭംഗിയായിട്ടൊക്കെ പോകുന്നു. അതിനുശേഷം ആണ് ഗ്രേറ്റ് വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത്, വെള്ളസിംഹാസനം. വെള്ളസിംഹാസനത്തിൽ ഇതിനുകൊണ്ട് ഈ 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷമാണ് ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞത്. അപ്പൊ സെക്കൻഡ് കമ്മിങ്ങും അതിനുശേഷം 1000 ആണ്ട് വാഴ്ച, 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷമാണ് പിന്നീടാണ് ഗ്രേറ്റ് വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത്. അന്നേ സ്വർഗവും നരകവും ഒക്കെ തീപ്പൊയ്കി തള്ളിയിടുകയും അല്ലാത്തവരെ ചേർത്ത് കൊള്ളുകയൊക്കെ ചെയ്യുന്നത് ഏതാ ഈ അവസാനം ഉള്ളതിൽ. അപ്പൊ ആര് രക്ഷിക്കപ്പെട്ടവരെല്ലാം അങ്ങ് പോയി കേട്ടോ, രക്ഷിക്കപ്പെട്ടവരെല്ലാം അങ്ങ് അവരുടെ കൂടെ തന്നെ ഇരിക്കുക. അവര് കല്യാണം, മാരേജ് ഓഫ് ലാം, യേശു ക്രിസ്തുവിന്റെ കല്യാണം, മണവാളനുമായിട്ടുള്ള കല്യാണം വരുന്നതിലൊക്കെ ഈ സെക്കൻഡ് കമ്മിങ്ങിന്റെ സമയത്ത് അവർ പങ്കെടുക്കുകയും ചെയ്യും. അതിനുശേഷം ഈ ഈ ഡേയ്സ് ഓഫ് ഗ്രേസ് എന്ന് പറയുന്നത് ചില മേഴ്സി ഒക്കെ ഉള്ളതുകൊണ്ട്, ദൈവത്തിന് ചില മേഴ്സി ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മളൊക്കെ ഇങ്ങനെ കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകും. അങ്ങനെ അതുവരെ സഹിച്ചു നിൽക്കുന്നവരെയൊക്കെ കൊണ്ടുപോകുമെന്നൊരാശയമാണ് ഇവർ പഠിപ്പിക്കുന്നത്. ഇത് നല്ലൊരു ഡോഗ്മയായിട്ട് അങ്ങ് ഇറങ്ങുകയും ഇത് ഇത്ര കൃത്യമായി വർഷങ്ങളും കാലങ്ങളും ഒക്കെ വെച്ച് പറയുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ജനങ്ങൾക്ക് വലിയ താല്പര്യമായി. ഇത് നവീന കൃഷികളുടെ ഒരു അടിസ്ഥാനം എന്നാണ് ഈ ആശയമൊക്കെ ഉണ്ടായതെന്ന് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ക്രിസ്തുവിന്റെ രണ്ടാം വരവിനോടനുബന്ധിച്ച് യുഗാന്ത്യത്തിൽ സംഭവിക്കുമെന്ന് കരുതപ്പെടുന്ന മഹാസംഭവമായിട്ടാണ് ഇവര് റാപ്ചർ പറയുന്നത്. രക്ഷിക്കപ്പെട്ടവര് ഗ്രേറ്റ് ട്രിബുലേഷന് മുമ്പ് ക്രിസ്തുവിനോടുകൂടെ എടുക്കപ്പെടുന്നു. അതാണ് ഉൽപ്രാവണ സിദ്ധാന്തത്തിന്റെ ഏറ്റവും വലിയ പ്രഖ്യാപനം. രക്ഷിക്കപ്പെട്ടവരെ മഹാകഷ്ടതയിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ ജനങ്ങൾക്ക് അടികൊള്ളാൻ താല്പര്യമില്ലല്ലോ. അപ്പൊ ഓർത്തഡോക്സ് സഭയിൽ നിന്നാൽ രക്ഷപ്പെടത്തില്ല. അതുകൊണ്ട് എങ്ങനെയും പോയി രക്ഷിക്കപ്പെടാമെങ്കിൽ ഈ മഹാകഷ്ടത, ഈ കഷ്ടത ഒഴിവാക്കുകയും ചെയ്യും, നേരെ വേറെ ജഡ്ജ്മെന്റ് ഒന്നും ഇല്ലാതെ നേരെ സീറ്റ് കിട്ടുകയും ചെയ്യും. സുഖമല്ലേ? അപ്പൊ അതുകൊണ്ടാണ് ഇത് വലിയ താല്പര്യത്തോടുകൂടി ജനങ്ങളെ ഏറ്റെടുക്കാനായിട്ട് താല്പര്യം. നമ്മുടെ കുറച്ച് അമ്മാമ്മമാരും ഇത് പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇതാണ് ഉൽപ്രാവണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പാപികള് ഉൽപ്രാവണം പ്രാപിക്കാതെ ഭൂമിയിൽ മഹാകഷ്ടത അനുഭവിക്കും. രക്ഷിക്കപ്പെട്ടവര് തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടു കൂടിയാകും ആകാശത്തിലേക്ക് എടുക്കപ്പെടുക. അങ്ങനെയായിരിക്കും തേജസ്കരിക്കപ്പെട്ട് തന്നെ അവര് ഈ ആദ്യത്തെ ഇതില് എടുക്കപ്പെടും. ക്രിസ്തു അതിനായിട്ട് ഭൂമിയിലേക്ക് വരുന്നു. ആ ക്രിസ്തുവിന്റെ ആദ്യത്തെ വരവ് രഹസ്യത്തിലായിരിക്കും. ഉൽപ്രാവണത്തിന് ശേഷം മഹാകഷ്ടത, അതിനുശേഷം ക്രിസ്തുവിന്റെ ഭൂമിയിലെ 1000 ആണ്ട് വാഴ്ച, പിന്നീട് ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷത, അതാണ് പറൂസിയ, സെക്കൻഡ് കമ്മിങ്, മഹത്വ പ്രത്യക്ഷത, പ്രത്യക്ഷതയാ. അത് രണ്ടാമത്തെ വരവ് രണ്ട് പ്രാവശ്യം, രണ്ടാമതും മൂന്നാമതും അവൻ വരുന്നുണ്ട്. മൂന്നാമത്തേതാണ് അവർ പറയുന്ന സെക്കൻഡ് കമ്മിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രണ്ടാം വരവെന്ന് പോലും മഹത്വ പ്രത്യക്ഷതയായിട്ട് വരുന്നത് മൂന്നാമത്തെ പ്രാവശ്യമാണെന്ന് അവർ പറയുന്നു. അന്നാണ് ന്യായവിധിയൊക്കെ നടക്കുന്നത്. ഇതിനെ തുടർന്നാണ്, ഇതാണ് തുടർന്ന് നടക്കാൻ പോകുന്നത് എന്നാണ് ഇങ്ങനെ വിശ്വസിക്കപ്പെടുന്നത്. ഇപ്പൊ ചുരുക്കി പറഞ്ഞാല് സ്വർഗാരോഹണം ചെയ്ത കർത്താവ് രണ്ടു പ്രാവശ്യം ഇനിയും ഭൂമിയിലേക്ക് വരും, ഒന്ന് ഉൽപ്രാവണത്തിനും പിന്നീട് ന്യായവിധിയുടെ സമയത്ത് എന്നുള്ളതാണ് ഈ ക്രിസ്തീയ മൗലികവാദികളൊക്കെ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്. ഈ യുഗാന്ത്യത്തെ പറ്റി പ്രസംഗിക്കുന്നവർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഒരു സിദ്ധാന്തം കൂടിയാണിത്. അപ്പൊ ഈ ഉൽപ്രാവണ സിദ്ധാന്തം, ഇതിന്റെ ചരിത്രം അല്പം നമ്മൾ അറിഞ്ഞിരിക്കുന്നതല്ല നല്ലതാണ്. ഈ റാപ്ചർ എന്ന് പറയുന്ന ആദ്യമായിട്ട് ഇവിടെ അവതരിപ്പിച്ചു എന്ന് പറയുന്നത് തന്നെ ആരാണെന്നറിയാമോ? ബ്രിട്ടനിൽ ഉണ്ടായിരുന്ന ഡാർബി, ജോൺ നെൽസൺ ഡാർബിയാണ്. AD 1800 മുതൽ 1882 വരെ അദ്ദേഹത്തിന്റെ ജീവിത ചക്രം. അദ്ദേഹം ചർച്ച് ഓഫ് അയർലൻഡിലെ ഒരു പുരോഹിതനായിരുന്നു ഡാർബി, ജോൺ ഡാർബി. ഇത് 1800-1800s മാത്രമാണ് ഈ സിദ്ധാന്തം അവതരിപ്പിക്കപ്പെടുന്നതെന്നുള്ളത് പ്രത്യേകിച്ച് ഓർക്കുക. 100-200 വർഷങ്ങൾക്ക് മുൻപ് മാത്രമാണ് ഈ റാപ്ചർ എന്ന് പറയുന്ന ഒരു ചിന്ത ഇവിടെ സഭാ മണ്ഡലത്തിൽ എവിടെയെങ്കിലും ഉണ്ടാകുന്നെങ്കിൽ അത് യൂറോപ്പിലെ ബ്രിട്ടനിലാണ് അതുണ്ടായത്. ചർച്ച് ഓഫ് അയർലൻഡിലെ പുരോഹിതനായ ഡാർബിയാണ് അതിന്റെ ഉപജ്ഞാതാവ് എന്നുള്ളത്. ഈ ഡാർബി പിന്നീട് അദ്ദേഹം പ്ലിമൌത്ത് ബ്രദറൻ എന്നൊരു വിഘടന വിഭാഗമായിട്ട് ചേരുകയും പിന്നെ അതിലെ ഒരു ഈ ബ്രദറൻ സഭയിലെ ഒരു നേതാവായിട്ട് തീരുകയും ചെയ്തു. 1830s AD 1830s മാത്രമാണ് ക്രിസ്തുവിന്റെ അവസാന വരവിന് മുൻപ് വിശുദ്ധന്മാരുടെ ഉൽപ്രാവണം സംഭവിക്കുമെന്ന് ഡാർബി പഠിപ്പിച്ചു തുടങ്ങിയത്. ഇത് ഒരു പുതിയ പഠിപ്പിക്കില്ല, ഡാർബിയാണ്. നിങ്ങൾ ചരിത്രം മുഴുവൻ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം. ഇതിനപ്പുറം അതിനു മുമ്പ് ഈ റാപ്ചർ എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ലായിരുന്നു. അപ്പോ ബ്രദറൻ സമൂഹത്തിലെ പലരും ഈ പുത്തൻ പഠിപ്പിക്കലില് അത് ബൈബിളിൽ ഇല്ല, അങ്ങനെ കൃത്യമായി ബൈബിളിൽ പറഞ്ഞിട്ടില്ല എന്ന കാരണത്താൽ അതിനെ എതിർത്തു. ദൈവത്തിൽ നിന്ന് വെളിപ്പെട്ട് കിട്ടിയതാണെന്ന് പറഞ്ഞാൽ പിന്നെ വിമർശകരെ എല്ലാം ചൂടോടെ പിഴുതു കളയാവല്ലോ. അങ്ങനെ ഡാർബി അത് ചെയ്തു. ക്രമേണ ഈ ഡാർബിയുടെ കേൾക്കാൻ ഇമ്പമുള്ള ഒരു സിദ്ധാന്തമായതുകൊണ്ട് ഡാർബിയുടെ ഈ പുത്തൻ സിദ്ധാന്തം ലോകമെങ്ങും നവീന വിശ്വാസികളുടെ ഇടയിൽ പ്രചരിച്ചു. ഇനിയും അതിനകത്ത് ഏറ്റവും നിർണായകമായ ഒരു സംഭവം ഉണ്ടായി. സ്കോഫീൽഡ് റെഫറൻസ് ബൈബിളില് ഇത് കടന്നുകൂടി എന്നുള്ളതാണ്. ഇന്നും നിങ്ങൾക്കറിയാം പെന്തക്കോസ്ത് പോലെയുള്ള നവീന വിഭാഗങ്ങളിൽപ്പെട്ടവരുടെ ഇടയിൽ പ്രചുരപ്രചാരമുള്ള ഒന്നാണ് സ്കോഫീൽഡ് റെഫറൻസ് ബൈബിൾ എന്ന് പറയുന്നത്. അപ്പൊ 1830s സ്കോട്ട്ലൻഡിലെ മാർഗരറ്റ് എന്നൊരു 15 വയസ്സുള്ള പെൺകുട്ടി ക്രിസ്തുവിന്റെ ഈ രണ്ടു വരവിനെ കുറിച്ചൊരു ദർശനം കണ്ടു. അപ്പൊ ഡാർബിയുടെ സിദ്ധാന്തത്തിന് ഇനി എങ്ങനെയാണ് ഒരു തീപ്പൊരി ഉണ്ടാകുന്നതെന്ന് പറയുക. ഒരു പെങ്കൊച്ച്, 15 വയസ്സുള്ള പെങ്കൊച്ച് ഈ രണ്ട് വരവിനെ കുറിച്ച് അവളൊരു ദർശനം കണ്ടു. ഇവർക്കുള്ള ഒരു പരിപാടിയാണല്ലോ, ഞാൻ ആത്മാവിൽ കണ്ടു, ഞാൻ ദർശനം കണ്ടു, ഞാൻ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജനോ അതൊന്ന് വിശ്വസിച്ചേ പറ്റുള്ളല്ലോ. അപ്പൊ ഡാർബി ഇത് നന്നായിട്ട് അങ്ങ് മുതലെടുത്തു. ഇനി 1860s ബ്രദറൻ സമൂഹത്തിൽ നിന്ന് ഡാർബി ക്രമേണ അകലുകയും തന്റെ ആശയങ്ങൾ കൂടുതൽ പ്രചാരം നേടിയ അമേരിക്കയിലേക്കും കാനഡയിലേക്കും ഒക്കെ യാത്ര ചെയ്യുകയും ചെയ്ത് ആളുകളെ കൂടുതൽ പ്രബോധിപ്പിക്കുകയും ചെയ്തു. പിന്നീട് ഇതിന്റെ ഒരു നല്ല ഒരു അതൊന്ന് സ്പ്രെഡ് ചെയ്ത ഒരാളാണ് എഡ്വേർഡ് ഇർവിങ് എന്ന് പറയുന്നത്. ഇർവിങ് അതിനെ വ്യാഖ്യാനിച്ച് ആ സിദ്ധാന്തം ആകെ കൊഴുപ്പിച്ചു. പലരും ഈ ആശയം ഉൾക്കൊണ്ട് പുസ്തകങ്ങൾ എഴുതി കൂട്ടുകയും ചെയ്തു. അതിന്റെ
ഇത്രയുമാണ് ഇതിന്റെ ഒരു ചരിത്രമായിട്ട് ചരിത്ര പശ്ചാത്തലമായിട്ട് പറയാനായിട്ടുള്ളത്. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ പറ്റി നമ്മൾ ആർക്കും, നമ്മുടെ സഭയുടെ ചിന്ത എന്താണെന്ന് ചോദിച്ചാല്, നമ്മൾ ആർക്കും ഇത് യേശു ക്രിസ്തു രണ്ടാമത് വരുന്നത് എങ്ങനെയാണ് വരുന്നത്, എത്ര നാളമാണ് ഇവിടെ വാഴുന്നത്, നമ്മൾ ഇതൊന്നും വിശദീകരിക്കുന്നേ ഇല്ല. നമ്മള് ഒന്നും നമ്മൾ പറയുന്നുണ്ട്, തന്റെ വലിയ മഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവരുമായ കർത്താവ് കുർബാനയും നമ്മൾ ചൊല്ലുന്ന അതാ. കർത്താവിന്റെ മരണത്തെ ഞങ്ങൾ രണ്ടാമത്തെ എഴുന്നള്ളത്തിനായി ഞങ്ങൾ നോക്കിപ്പാർക്കുകയും, നമ്മുടെ നോക്കിപ്പാർപ്പതിനു വേണ്ടി തന്നെയാണ് വിശുദ്ധ കുർബാന കടിഞ്ഞാട്ട് എഴുന്നള്ളിക്കുന്നതിന്റെ ഉദ്ദേശം. കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ പറ്റി നമ്മളെ ഓർപ്പിക്കുന്നതായ കാര്യമാണ്. ഇതെല്ലാം നമ്മുടെ വിശ്വാസത്തിലുള്ളതാണ്. പക്ഷെ നമ്മൾ ഇത് വ്യാഖ്യാനിച്ച് വഷളാക്കുന്നില്ല. 7 വർഷം ഇവിടെ ട്രിബുലേഷൻ ഉണ്ടാകാവും, അല്ലെ 1000 വർഷം, പിന്നെ കർത്താവ് മില്ലനിയോ 1000 എന്നുള്ളത് വെളിപാട് പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് കൃത്യം 1000 തന്നെയാണ്. അതിനകത്ത് ഒരു ദിവസം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ല. ഇതൊന്നും നമുക്ക് കണക്ക് കൂട്ടാനായിട്ട് പറ്റത്തില്ല. അതെല്ലാം പത്രോസിന്റെ ലേഖനത്തിൽ തന്നെ താഴോട്ട് വായിക്കുമ്പോൾ കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും, 1000 ദിവസം ഒരു സംവത്സരം പോലെ ഇരിക്കുന്നു നമ്മൾ വായിക്കുന്നുണ്ട്. ഈ അടുത്ത് ഈ അധ്യായം നമ്മൾ പഠിക്കാൻ പോവുക, അത് പഠിക്കാനായിട്ട് പോവുകയാണ്. അപ്പോ ദൈവത്തിന്റെ സന്നദ്ധിയിൽ ഇവിടെ വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞേക്കുന്ന ചില അക്കങ്ങളും കളറുകളും ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് ഇതൊന്നും വ്യാഖ്യാനിക്കാനായിട്ട് പറ്റത്തില്ല. കർത്താവിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിനായിട്ട് നമ്മൾ നോക്കി പാർക്കുന്നുണ്ട്. അത് കർത്താവിന്റെ സമയത്ത് സംഭവിക്കും. കാരണം യേശുക്രിസ്തുവിനോട് ചോദിച്ചു അതെപ്പോ സംഭവിക്കും. കർത്താവ് പറഞ്ഞു രണ്ടാമത്തെ വരവിന്റെ കാര്യങ്ങൾ അടയാളങ്ങളൊക്കെ പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 24 അധ്യായത്തിലുണ്ട്. ഇത് പിന്നീട് നമ്മൾ അന്നാമയും പാസ്റ്ററും ഒക്കെ പഠിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വിശ്വാസം പഠിക്കുന്ന സമയത്തോ കൂടുതലായിട്ട് നമുക്ക് പഠിക്കാം. പത്രോസിന്റെ ലേഖനത്തിൽ ആയതുകൊണ്ടാണ് ഞാൻ ഒത്തിരി വിശദീകരിച്ചു പോകാത്തെങ്കിൽ അറിവിലേക്ക് പറയുന്നു. യേശു ക്രിസ്തു പറയുന്നുണ്ട് ആ വരവിനെ പറ്റി പുത്രൻ പോലും അറിയുന്നില്ല, പുത്രൻ പോലും അറിയുന്നില്ല. മത്തായിയുടെ സുവിശേഷം 24 അധ്യായത്തിലുണ്ട്. പുത്രൻ പോലും അതിനെ പറ്റി അറിയുന്നില്ല. അപ്പം പുത്രനെ പോലും അറിയില്ലാതിരിക്കുന്ന കാര്യം ഈ ഡാർബിയും ഇറിവിങ്ങും പിന്നീട് പെന്തക്കോസ് പാസ്റ്റർമാരും വിദഗ്ധന്മാരും ഒക്കെ പ്രസംഗിച്ചാൽ അങ്ങനെ ഒക്കുന്നേ. പുത്രൻ നമ്പരാൻ ഈ പെന്തക്കോസുകാരുടെ തന്നെ ഇപ്പം ഇതിനെപ്പറ്റി ഒരു വിമർശനമുണ്ട്. നമ്മളിങ്ങനെ പ്രസംഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവര് തന്നെ തിരുത്തൽവാദികളായിട്ട് മാറുന്നുണ്ട്. തീർച്ചയായിട്ടും പ്രിയമുള്ളവര്, നമ്മൾ ഇത് തിരിച്ചറിയേണ്ടതായ ഒരു കാര്യമാണ്. നമ്മുടെ ഇടയിൽ ദുരുപദേശം എങ്ങനെയെങ്കിലും വേര് പിടിച്ച്, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പറയുന്നതിന്റെ ഉദ്ദേശം എന്നാന്ന് ചോദിച്ചാൽ, എന്നെ കേൾക്കുന്ന 10 പേരാണ് 10 പേര്, ആരുടെയും മനസ്സിൽ ഇങ്ങനെ ദുരുപദേശങ്ങൾ വേര് പിടിച്ചിരിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ആ കയ്പ് വേര് മുളച്ചു തരുന്നതിന് മുമ്പേ ഞുള്ളിക്കളയേണ്ടതായ കാര്യമുണ്ട്. സഭയ്ക്ക് ഇങ്ങനെ ഒരു പഠിപ്പിക്കുന്നില്ല. ഉത്ക്രമണത്തിന്റെ കാര്യമോ ട്രിബുലേഷന്റെ കാര്യമോ മില്ലനിയത്തിന്റെ കാര്യമോ അർമ്മഗദ്ധ യുദ്ധത്തിന്റെ ഇതെല്ലാം ചെറിയ ചെറിയ ആശയങ്ങൾ അവിടെ ഇവിടെയും കിടക്കുന്നുവെങ്കിലും എപ്പോഴും സംഭവിക്കും, എത്ര വർഷം കഴിഞ്ഞിട്ടാ, എങ്ങനെയാ എങ്ങനെയാ, ഇതൊന്നും സഭ വ്യാഖ്യാനിക്കായിട്ട് തന്നെയായിട്ട് പോകുന്നത്. അതുകൊണ്ട് പിതാക്കന്മാരുടെ പഠിപ്പിക്കലൊക്കെ ഞാൻ തപ്പി അരിച്ചു പെറുക്കി നോക്കി, ആരും ഇതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. ആശയങ്ങൾ പറയുന്നുണ്ട്, യുദ്ധങ്ങൾ ക്ഷാമങ്ങൾ, അത് പത്രോസ്ലീഹായും ഈ വേദപുസ്തകം മുഴുവൻ നിങ്ങൾ ഈ വെളിപാട് പുസ്തകത്തിലല്ലാതെ മറ്റു എവിടെയെങ്കിലും നിങ്ങൾ അരിച്ചു പെറുക്കി നോക്കിക്കഴിഞ്ഞാൽ ഈ പിതാക്കന്മാരാരും അതിനെപ്പറ്റി ഒരു വിശദീകരണം, ഇന്ന ഇന്ന കാര്യങ്ങൾ സംഭവിക്കും, പത്രോസ്ലീഹ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഈ അധ്യായത്തിൽ പഠിക്കാം. പക്ഷെ ആരും അതിനെപ്പറ്റി വലിയ വിശദീകരണങ്ങൾ നൽകുന്നില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പുത്രൻ തമ്പുരാൻ പോലും അറിയാതിരിക്കുന്ന നാളിനെ നാഴികയും പറ്റി നമുക്ക് വിശദീകരിക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. എന്നാൽ വളരെ ശക്തമായി എന്റെ ആശയം അത് തന്നെയാണ്, വളരെ ശക്തമായി യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് സംഭവിക്കും. അതിന്റെ കർത്താവ് പറഞ്ഞിട്ടുള്ള അടയാളങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്കും ചിന്തിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അതൊരു തെറ്റായ ഇത്ര കൃത്യമായി പോളിഷ്ഡ് അല്ലെങ്കിൽ കൊഴുപ്പുള്ള ഒരു ഉപദേശത്തിന്റെ പിന്നാലെ നമ്മൾ പോകേണ്ടതായ കാര്യമില്ല, തെറ്റിദ്ധരിക്കപ്പെടേണ്ടതായ കാര്യമില്ല എന്ന് ഞാൻ വളരെ താഴ്മയോടെ വിനയത്തോടെ നിങ്ങളുടെ ഒരു ശുശ്രൂഷക്കാരെന്നുള്ള രീതിയിൽ ആദ്യമേ തന്നെ ഞാൻ ഓർപ്പിക്കുക. ഇനി നമുക്ക് 3-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടക്കാം. പത്രോസ്ലീഹ ഇങ്ങനെ ഈ ചോദ്യം പണ്ടും ചോദിച്ചതാ, ഇതിനു മുമ്പേ വലിയ വീരന്മാരൊക്കെ ചോദിച്ചു, അതിന് ഉത്തരവാണ് പത്രോസ്ലീഹ കൊടുക്കുന്നത്. അത് നമുക്ക് 3-ാം അധ്യായത്തിൽ നിന്ന് നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ പെട്ടെന്ന് വായിക്കാമോ? 3-ാം അധ്യായം 1 മുതൽ 10 വരെ വാക്യങ്ങൾ.
പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ നിങ്ങൾക്ക് എഴുതുന്നത് 2-ാം ലേഖനമല്ലോ, വിശുദ്ധ പ്രവാചകന്മാർ മുൻ പറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായവൻ തന്ന കൽപ്പനയും ഓർത്തുകൊള്ളണമെന്ന് ഈ ലേഖനം രണ്ടിനാലും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി നിങ്ങളുടെ പരമാർത്ഥ മനസ്സ് ഉണർത്തുന്നു. അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നത് പോലെ തന്നെ ഇരിക്കുന്നുവെന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളു. ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിന്റെ വചനത്താൽ ഉണ്ടായി എന്നും അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചുവെന്നും ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ സ്വീകാരി സൂക്ഷിച്ച് ന്യായവിധിയും ഭക്തിഘട്ട മനുഷ്യരും നാശവും സംഭവിക്കാനുള്ള ദിവസത്തെ കാത്തുനിൽക്കുന്നുവെന്നും അവർ മനസ്സോടെ മറന്നു കളയുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത്. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ചു നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തു പോവുകയും ചെയ്യും.
ഇത് പത്രസ്ലിഹ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഈ അധ്യായം തുടങ്ങുമ്പോ തന്നെ 3-ാം വാക്യത്തിൽ പറയുക, അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നതുപോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളി. ഇതാണ് ഈ ഭാഗം എഴുതാനായിട്ടുണ്ടായ പ്രചോദനം. അതായത് അവന്റെ പ്രത്യക്ഷതയോട് വാഗ്ദത്തം, രണ്ടാമത് വരാമെന്ന് പറഞ്ഞു പോയി, എന്ത് അവനെ കാണുന്നില്ലല്ലോ എന്ന് പലരും ചോദിച്ചു. ഏത് ആ കാലഘട്ടത്തിൽ തന്നെ ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. അതിനുള്ള മറുപടിയാണ് പത്രോസ്ലിഹ ഇവിടെ കൊടുക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ നിങ്ങൾക്ക് എഴുതുന്നത് 2-ാം ലേഖനമല്ലോ. വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായവൻ തന്ന കൽപ്പനയും ഓർത്തുകൊള്ളണമെന്ന് ഈ ലേഖനം 2-4 ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി നിങ്ങളുടെ പരമാർത്ഥ മനസ്സ് ഉണർത്തുന്നു. വളരെ ശക്തമായിട്ടൊരു പ്രചോദനം, ഒരു പ്രബോധനം പത്രോസ്ലിഹ കൊടുക്കുകയാണ്. നിങ്ങളുടെ മനസ്സിൽ ശുദ്ധ വിചാരങ്ങൾ ഉണർത്തണം. നിങ്ങളുടെ മനസ്സ് നേരത്തെ തന്നിട്ടുള്ള പിതാക്കന്മാരുടെ, സ്ലീഹന്മാരുടെ, അവരുടെ കൽപ്പനകൾ, അപ്പോസ്തോലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായവൻ തന്ന കൽപ്പന ഓർത്തുകൊള്ളണമെന്നോ ഈ ലേഖനം 2-4 ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി നിങ്ങളുടെ പരമാർത്ഥ മനസ്സ് ഉണർത്തുന്നു എന്ന് പറയുക. നിങ്ങളൊന്ന് ഉണർന്നേ, നിങ്ങളൊന്ന് ഉണർന്ന് ഈ കാര്യം മനസ്സിലാക്കിക്കേ. എന്നിട്ട് പറയുക, അവര് പരിഹാസികൾ ചോദിക്കുന്നതായ കാര്യം, അവന്റെ പ്രത്യക്ഷതയുടെ വാക്തത്വം എവിടെ, അവൻ എപ്പോഴാണ് വരുന്നത് എന്ന് ചോദിക്കുന്ന മതനിന്ദകന്മാരെ പറ്റി, പരിഹാസികളെ പറ്റി പറയുക. അപ്പൊ സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നവരെന്നുള്ള ഒരു വിശേഷണമാണ് അവർക്ക് പത്രോസ്ലിഹ ഇവിടെ കൊടുക്കുന്നത്. യേശുക്രിസ്തു വീണ്ടും വരുമെന്ന് പറഞ്ഞ് പോയിട്ട് കാലം വളരെയായി, ഇതുവരെ വന്നില്ല. പിതാക്കന്മാരെല്ലാരും മരിച്ചു, ലോകം അതിലുള്ള കാര്യങ്ങളും മുറപോലെ മുന്നോട്ട് നീങ്ങുന്നു. അതുകൊണ്ട് കർത്താവ് വീണ്ടും വരുമെന്ന് പറയുന്നത് അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ് ചില പഠിപ്പിക്കല് അവരുടെ ഇടയിൽ ശക്തമായിട്ട് ആ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായി. എന്നാല് പത്രോസ്ലിഹ പറയുക, നിങ്ങൾ മർമ്മപ്രധാനമായ കാര്യങ്ങൾ മറന്നു പോകരുത്. 5-ാം വാക്യത്തിൽ പറയുക, ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താലുമുള്ളവായ ഭൂമിയും പണ്ട് ദൈവത്തിന്റെ വചനത്താൽ ഉണ്ടായി എന്നും അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു എന്നും ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തിഘട്ട മനുഷ്യരുടെ നാശവും സംഭവിക്കാനുള്ള ദിവസത്തേക്ക് കാത്തിരിക്കുന്നു എന്നും അവർ മനസ്സോടെ മറന്നു കളയുന്നു. അതായത് ഇനി ഇത് തീ സംഭവിക്കും, ഈ ഭൂമി മുഴുവൻ, അത് 10-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, മൂലപദാർത്ഥങ്ങളെല്ലാം കത്തി അഴിയുകയും ഭൂമി വെന്തു പോവുകയും ചെയ്യുമെന്ന് പറയും. തീ കൊണ്ട് ഒപ്പിടുവെന്നാ പറഞ്ഞേക്കും, ഇനിയും പ്രളയം കൊണ്ട് നശിപ്പിക്കത്തില്ല. 1-ാമത്തെ ഭൂമിയെ പ്രളയം കൊണ്ട് നശിപ്പിച്ചു നോഹയുടെ കാലത്തുണ്ടായിരുന്നവരെല്ലാം. അന്ന് ഇനിമേലും ഞാൻ പ്രളയം കൊണ്ട് നശിപ്പിക്കില്ല എന്ന് പറഞ്ഞ ആകാശത്തൊരു സൈൻ വെച്ചു, മഴവില്ല് നമ്മൾ കാണുന്ന അതാണ്, നമുക്കറിയാം. ഇവിടെ പറയുക, എന്നാൽ ഇന്നും ഇത് മുറപോലെ നടക്കുന്നു എന്ന് പറയുന്നവര് നിങ്ങൾ പരിഹാസികളായിട്ട് സ്വന്തം മോഹങ്ങളിൽ വശീകരിക്കപ്പെട്ട് ചിന്തിക്കേണ്ടതായ കാര്യമില്ല. യേശുക്രിസ്തുവിന്റെ വരവ് ഉണ്ടാകും, അന്ന് ഇത് തീ കൊണ്ട് ഇതിന് ന്യായം വിധിക്കും എന്നുള്ളൊരു ആശയം പത്രോസ്ലിഹ ഇവിടെ പറയുകയാണ്. എന്നാൽ പ്രിയമുള്ളവരെ, 8-ാം വാക്യത്തിൽ പറയുക, എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത്. ഇത് ഞാൻ ആദ്യമേ ഈ ലേഖനം പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ അതിന്റെ ആമുഖത്തിൽ തന്നെ ഒന്ന് ഓർപ്പിച്ചതായ കാര്യമാണ്. കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെ ഉള്ളൂ, 1000 സംവത്സരം ഒരു ദിവസം പോലെ ഉള്ളൂ എന്നുള്ളത്. കഴിഞ്ഞ ഞാൻ പറഞ്ഞ ഉദാഹരണം, ഭൂമി ഒരു ദിവസം അച്യുതന്റെ കറങ്ങി തിരിഞ്ഞു വരുന്ന, റൊട്ടേഷൻ ചെയ്യുന്ന സമയമാണ് 24 മണിക്കൂർ എന്ന് പറയുന്നത്. എന്നാൽ ഭൂമിയേക്കാൾ വളരെ വലിപ്പമുള്ള, ഇന്ന് നമ്മൾ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിപ്പമുള്ള VY Canis Majoris എന്ന് പറയുന്ന ഒരു പ്ലാനറ്റ് ഉണ്ട്, ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. അത് ഭൂമിയേക്കാൾ, സൂര്യനേക്കാളും എത്രയോ മൈൽ വലിപ്പമുള്ളതാ. അതിന്റെ ടോട്ടൽ വലിപ്പം എന്ന് പറയുന്നത് 2.8 ബില്യൺ കിലോമീറ്റർ ഓർ 2800 മില്യൺ കിലോമീറ്റർ അല്ലെങ്കിൽ 280 കോടി കിലോമീറ്റർ ആണ് അതിന്റെ അതിന്റെ ഒരു വശത്തു നിന്ന് മറ്റേ വശത്ത് വരെ ഒന്ന് കറങ്ങി തിരിഞ്ഞ് ചെല്ലാനുള്ള ഡയമീറ്റർ സൈസ് എന്ന് പറയുന്നത്. ഒരു എയറോപ്ലെയിനില് ഒരു 900 കിലോമീറ്റർ സ്പീഡിൽ പെർ അവർ എയറോപ്ലെയിനില് പോവുകയാണെങ്കിൽ ഇറ്റ് വുഡ് ടേക്ക് 1100 ഇയേഴ്സ് ടു സർക്കിൾ ഇറ്റ് വൺ ടൈം. ആലോചിച്ച് നോക്കണം, ഒരു പ്ലെയിൻ നിർത്താതെ സഞ്ചരിക്കുന്ന സ്പീഡിൽ 900 കിലോമീറ്റർ സ്പീഡിൽ സഞ്ചരിക്കുന്ന പ്ലെയിൻ പോവുകയാണെങ്കിൽ 1100 വർഷം കൊണ്ട് മാത്രമേ ഒരു പ്രാവശ്യം ഈ ഒരു പ്ലാനറ്റിനെ ചുറ്റി വരുള്ളൂ. വി വൈ ക്യാനിസ് മജോറിസ്. ഇതിപ്പോ കണ്ടുപിടിച്ചിരിക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വീണ്ടും ആലോചിച്ച് നോക്കി, ഇത് ഒരു 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 ടൈനി ഡോട്ട് മാത്രമാണ് കേട്ടോ, ഈ ഗാലക്സിയിലെ ഒരു ടൈനി ഡോട്ട് മാത്രമാണ് വി വൈ ക്യാനിസ് മജോറിസ് എന്ന് പറയുന്നത് പോലും. 100 ബില്യൺസ് ഓഫ് സ്റ്റാർസ് അഗൈൻ ഉണ്ട് ഈ ഗാലക്സിയിൽ തന്നെ. അങ്ങനെയുള്ള 100 ബില്യൺസ് ഓഫ് ഗാലക്സീസ് ഉണ്ട് അഗൈൻ. ആലോചിച്ച് നോക്കിയാൽ എത്ര 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 എത്രയോ നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ ആശയങ്ങൾക്കും ഒക്കെ എത്രയോ അപ്പുറമായിട്ടായി ഭൂമി എന്നുള്ളത് ആലോചിച്ച് നോക്കുക. അപ്പൊ ഇതിനകത്ത് ഒരു ദിവസവും നമ്മൾ കണക്ക് കൂട്ടുന്ന നമ്മുടെ ദിവസമാണ്, നമ്മുടെ ഭൂമി ഒന്ന് കറങ്ങി തിരിഞ്ഞു വരുന്ന കാര്യമാണ്. ഈ വി വൈ ക്യാനിസ് മജോറിസ് ഒരു പ്രാവശ്യം കറങ്ങി തിരിഞ്ഞു വരണമെങ്കിൽ ഇത്രയും മില്യൺസ് ഓഫ് ഇയേഴ്സ് എടുക്കുമെങ്കിൽ ദൈവം തന്നെയല്ലേ ഇതിന്റെ സ്വരത്തിന്റെ സൃഷ്ടിതാവ്? അപ്പൊ എവിടുത്തെ ഒരു വർഷമാണ് നമ്മൾ ഈ പറയുന്നേ? ഭൂമിയിലെ ഒരു വർഷമാണോ, വിവേക്യാനിസ് മജോറിസിലെ ഒരു വർഷമാണോ, അതോ ഇതിനേക്കാളും വലുപ്പമുള്ള വേറെ എത്ര ഗോളങ്ങൾ കാണും? അപ്പൊ ദൈവത്തിന് ഇതെല്ലാം തുല്യമാണ്. ഈ ടൈം ആൻഡ് സ്പേസിനൊക്കെ ഉപരിയാ ദൈവം. നമ്മൾ അങ്ങനെ ചിന്തിക്കുക കേട്ടോ, ഈ ടൈമിന്റെ സ്പേസിന്റെ ഉപരിയാണ് ദൈവം. ദൈവത്തെ നമ്മുടെ ഒരു വർഷം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒന്നും അളക്കാനായിട്ട്, ഒരു ദിവസം കൊണ്ടോ അളക്കാനായിട്ട് സാധ്യമല്ല എന്നുള്ളത് വളരെ കൃത്യമാണ്. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, നമ്മുടെ ലൈഫ് സ്പാൻ നമ്മൾ പറയും 90 വയസ്സ് വരെ അല്ലെ 100 വയസ്സ് വരെ നമ്മൾ ജീവിക്കുന്നു എന്ന് പറയും. കുറച്ച് മൃഗങ്ങളുടെ നമ്മൾ ഒരു രസകരമായിട്ട് ഇത് പഠിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് അങ്ങനെയുള്ള ജ്ഞാനികളായിട്ടിരിക്കാനല്ലേ പറഞ്ഞു, അതുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പെട്ടെന്ന് പറയാം. എന്നാൽ ഞാൻ പറഞ്ഞു, ബട്ടർഫ്ലൈയുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്ന ഒരു 3 ആഴ്ച അല്ലെങ്കിൽ 1 മാസം, അങ്ങേയറ്റം 4 മൂന്നോ 4 മാസം അത്രേ ഉള്ളൂ എന്ന് നമ്മൾ കണ്ടു. ഇനി ഈ ചെറിയ ലൈഫ് സ്പാൻ ഉള്ള ഒരു 8-10 ജീവികൾ പെട്ടെന്ന് പറയാം. നമ്മൾ ഈ റാബിറ്റ്സ് ഉണ്ട്, ഡൊമസ്റ്റിക് റാബിറ്റ്സ്, നമ്മൾ വീട്ടിൽ വളർത്തുന്ന മൊയിലിന്റെ 6 ഇയേഴ്സ് ആണ് അവരുടെ ലൈഫ് സ്പാൻ. ഗിനിപിക്സ്, ഗിനിപ്പന്നികളുടെ 4 വർഷമാണ്. മസ്കിറ്റോ ഫിഷിന്റെ 2 ഇയേഴ്സ് ആണ്. കമീലിയാന്റെ ജീവിതം എന്ന് പറയുന്നത് 1 വർഷമാണ്. ഓണ്ടിന്റെ ജീവിതം എന്ന് പറയുന്നത് 1 വർഷമേ ഉള്ളൂ. ഈ ഹൗസ് മൗസിന്റെ ജീവിതം എന്ന് പറയുന്നത് 1 വർഷമേ ഉള്ളൂ. ഡ്രാഗൺ ഫ്ലൈ ഉണ്ടല്ലോ നമ്മൾ പറയുന്നത് തുമ്പി അല്ലെങ്കിൽ അങ്ങനെയുള്ള ബട്ടർഫ്ലൈ, അതൊക്കെ 4 മാസം മാക്സിമം. ഈ ഹൗസ് ഫ്ലൈസ് നമ്മുടെ വീട്ടിലെ ഈച്ച 4 ആഴ്ച മാത്രമേ ജീവിക്കുള്ളൂ. ഡ്രോൺ ആൻസ് ഉണ്ട്, ഡ്രോൺ ആൻസ് അതിന് 3 വീക്സ് മാത്രമേ ജീവിക്കുന്നുള്ളൂ. ഗ്യാസ്ട്രോട്രിക്സ് നിങ്ങൾക്കറിയാം, വെള്ളത്തിലുള്ള മൈക്രോസ്കോപ്പിക് ആനിമൽസ് ആണ്, അത് 3 ദിവസത്തെ അതിന് ജീവിതമുള്ളൂ. ഇനി ഈ ഭൂമി നമുക്ക് കാണാവുന്ന ഏറ്റവും ചെറിയ ലൈഫ് സ്പാൻ ഞാൻ മനസ്സിലാക്കുന്നത് മേഫ്ലൈസ് ആണ്. മേഫ്ലൈസ് അത് തുമ്പി ചെറിയൊരു ജീവിയാണ്, തുമ്പിയെ പോലിരിക്കുന്ന ചെറിയൊരു ജീവി മേഫ്ലൈസ് എന്ന് പറയുന്നത്. അതിന് അല്ലെങ്കിൽ വൺ ഡേ ഇൻസെക്ട് എന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പൊ 24 അവേഴ്സേ ഉള്ളു അതിന്റെ ജീവിതം. അപ്പം അതിന്റെ ജീവിതം അതിൽ തൃപ്തി, ഒരു ദിവസം നമ്മുടെ കണക്ക് കൂട്ടലിൽ ഒരു ദിവസം ജീവിച്ച് മരിക്കുന്ന ഈ മേഫ്ലൈസിന് അതിന്റെ ജീവിതചക്രം പൂർത്തിയുള്ളതാ? 90 വയസ്സുവരെ ജീവിക്കുന്ന നമുക്ക് നമ്മുടെ ജീവിതചക്രം പൂർത്തിയുള്ളതാ? ഇനി വേറെ ഏതെങ്കിലും ഗ്രഹങ്ങളിലൊക്കെ ഇതുപോലെ ജീവികളോ ആൾക്കാരോ ഒക്കെ ഉണ്ടോ നമുക്കറിയാൻ പാടില്ലല്ലോ. അവർക്ക് അവരുടെ ജീവിതചക്രം പൂർത്തിയുള്ളതാ. ദൈവത്തിന് ഇതെല്ലാം സൃഷ്ടിച്ച ദൈവത്തിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെ ഉള്ളൂ. ഇത് ലിറ്ററലി ഇത് കറക്റ്റാണ്. അത് സമർത്ഥിക്കാനായിട്ട് ഞാൻ ഈ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞത്. അതുകൊണ്ട് ദൈവമാണ് ഇത്, ദൈവം ഇതിന്റെ എല്ലാ സൃഷ്ടിതാവുമാണ്. ഈ ബില്യൺസ് ഓഫ് അല്ലെങ്കിൽ ട്രില്യൺസ് ഓഫ് ഗാലക്സീസിന്റെ എല്ലാ ഈ സർവപ്രപഞ്ചത്തിന്റെ ഇതിന് ഉപരിയാണ് ദൈവം. ദൈവത്തിന് നമ്മുടെ ടൈം ആൻഡ് സ്പേസ് എന്ന് പറയുന്ന ഒന്നും ബാധകമല്ല എന്നുള്ളത് മനസ്സിലാക്കാനായി നമ്മൾ അറിവിൽപ്പെട്ട ചെറിയ ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ താമസം എന്ന് പറയുന്നത് പോലെ 2000 കൊല്ലം ആയല്ലോ, കണ്ടില്ല? ആരുടെ 2000 കൊല്ലം അടവേ? നിന്റെ 2000 കൊല്ലമാണോ? മേഫ്ലൈസിന്റെ 2000 കൊല്ലമാണോ? മേഫ്ലൈസിന്റെ ജീവിതം വെച്ച് പറഞ്ഞാൽ അതിനെ എത്ര കൊണ്ട് ഗുണിച്ചാൽ പറ്റും? അതുകൊണ്ട് നമ്മളീ പറയുന്ന നമ്മുടെ ബുദ്ധി ഉണ്ടല്ലോ, അത് അവിടെ അസ്ഥിരമായി പോകട്ടെ എന്ന് പത്രോസ് ലേഖ പറയുകയാണ്. ചിലർ താമസം എന്ന് വിചാരിക്കുന്ന പോലെ കർത്താവ് തന്റെ വാഗ്ദത്തിൽ നിവർത്തമായി താമസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ താമസിക്കുന്നില്ല എന്ന് തന്നെ, ലിറ്ററലി അതിന്റെ അർത്ഥം അങ്ങനെ തന്നെയാണ്. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരുമെന്ന് പറയുക. ഒന്ന് തെസ്സലോനിക്കർ 5:2-11 വരെ വാക്യങ്ങളിലും വെളിപാട് 3:5 ഇതേ ആശയം തന്നെ നമ്മൾ കാണുന്നുണ്ട്. കർത്താവിന്റെ ദിവസം കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമ്പുഴുക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയുകയും ഭൂമി അതിലുള്ള പണികളും വെന്തു പോവുകയും ചെയ്യും. ഇങ്ങനെ ഇവയൊക്കെ അത്രയുമാണ് നമ്മൾ കണ്ടത്. യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ്, കള്ളനെ പോലെ വരിക എന്ന് പറഞ്ഞാൽ കള്ളം വരുന്ന ആരും അറിയുന്നില്ല, എപ്പോ വേണമെങ്കിലും വരെ യജമാനിൽ വരുവാൻ നേരത്തെ ഉണർവുള്ളവരായി. നമ്മുടെ ഇപ്പൊ ഈ ഗീതങ്ങളൊക്കെ ഇത് എത്രയോ കൃത്യമായിട്ട് നമ്മൾ ഓർപ്പിക്കുന്നത്, നമ്മളൊരു ഇച്ചിരി ഊർജ്ജസ്വലതയോടെ പഠിക്കാനുള്ള ഒരു താല്പര്യത്തോടെ ഉത്സാഹത്തോടെ നിന്ന് ആരാധനയെ സംബന്ധിച്ചാൽ മതി. അച്ഛൻ്റെയും മെത്രാച്ചിൻ്റെയും കുറ്റം കണ്ടുപിടിക്കുന്നതിന് പകരം ആരാധനയിലുള്ള നല്ല കാര്യങ്ങളുടെ അർത്ഥം കണ്ടുപിടിച്ച് മനസ്സിലാക്കി ദൈവത്തെ ആരാധിപ്പാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ആരാധനാ ക്രമീകരണം നമുക്കുള്ള യജമാനൻ വരും അന്നേരത്ത് ഉണർവുള്ളവരായി. അത്ര ഒന്ന് ചിന്തിച്ചാൽ മതിയല്ലോ. കർത്താവ് എപ്പോ വേണേലും വരാം. അപ്പൊ ഉണർവുള്ള എപ്പോഴും ഉള്ള ജാഗ്രതയായിട്ട് ഉണർവുള്ളവരായിട്ട് ഇരിക്കണമെന്നുള്ള വലിയ ആശയമാണ് നമ്മളിവിടെ കാണുകയും ചെയ്യുന്നത് എന്നുള്ളത് ഓർപ്പിക്കുകയാണ്. ഞാനിത് ഇന്ന് തീർക്കാമെന്ന കരുതിയത് പക്ഷെ സാധിച്ചില്ല. ഇന്ന് നമ്മുടെ സമയം അവസാനിക്കുന്നത് കൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് ഈ 10 വാക്യങ്ങളിൽ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം ബാക്കി നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. വേറെ എന്തെങ്കിലും പൊതുവായിട്ട് പറയാനായിട്ടുണ്ടെങ്കിൽ പറയാൻ വേണ്ടി
ഒരു കാര്യം മാത്രം ഓർപ്പിക്കാനുള്ളത്, നമ്മുടെ വട്ടിച്ചെരുത്തിനുമേനിയെ പറ്റിയുള്ള എസ്സേ എഴുതേണ്ട രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുള്ളവര് മൺഡേ February 23 അത് രജിസ്റ്റർ ചെയ്യണം. February 28 അല്ലെങ്കിൽ March 1 എക്സാം നടക്കുന്നത്. അതുകൊണ്ട് ആരെങ്കിലും ഇനി എഴുതാൻ താല്പര്യമുള്ളവര് തിങ്കളാഴ്ച തന്നെ പേര് രജിസ്റ്റർ ചെയ്ത് ശാന്തമ്മ ആന്റിയുടെ പേരിൽ അയച്ചു കൊടുക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. അത്രേ ഉള്ളൂ, വേറെ ഒന്നും പ്രത്യേകിച്ചില്ല.
ഓക്കെ, പറഞ്ഞ കാര്യം നിങ്ങൾ ഗ്രഹിച്ചല്ലോ. അതിനുവേണ്ട നടപടികൾ എല്ലാ യൂണിറ്റ് സെക്രട്ടറിമാരും അല്ലെങ്കിൽ വനിതാ സമാജങ്ങളിൻ്റെ കേട്ടവര് സെക്രട്ടറിമാരെ മാത്രം കാര്യങ്ങൾ ഏൽപ്പിക്കാതെ നിങ്ങളും കൂടെ കേൾക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുത്ത് അങ്ങനെ സഹകരിച്ച് നല്ല രീതിയിൽ നമ്മുടെ പ്രസ്ഥാനം ഉണർന്നു വരട്ടെ. ദൈവം എല്ലാ അനുഗ്രഹങ്ങളും കൃപകളും നൽകട്ടെ. ഇതുവരെ നോയമ്പ് നോക്കി തുടങ്ങിയിട്ടില്ലാത്തവർ ആത്മാർത്ഥമായിട്ട് നോയമ്പ് നോക്കി തുടങ്ങുക, കുഴപ്പമൊന്നും വരികയില്ല. അടുത്ത ദിവസങ്ങളിൽ തന്നെ നാളെ മുതൽ തന്നെ നോയമ്പ് നോക്കി തുടങ്ങുക. ദൈവം എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ശുദ്ധമുള്ള ബാവ, ശുദ്ധമുള്ളതിന്റെ തിരുനാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ ഉത്രാജയമുള്ള സൈബായാൽ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള റൂഹ, ശുദ്ധമുള്ളതിന്റെ കുടിയിരിപ്പിന്റെ ഭവനങ്ങളായി ഞങ്ങളെ ചമച്ചു കൊള്ളണമേ. ദൈവമായ കർത്താവ്, നേരൊക്കെ കാലമൊക്കെ എല്ലാ സമയത്തും എന്നേക്കും നിന്റെ ദൈവത്തിന്റെ ഇറങ്ങൾ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ആമേൻ. മറിക്കും ഓർമ്മ ശുദ്ധാത്മാവാൻ ദൈവമേ, അവിടുത്തെ ശ്രമസ്രോവാസം കൂട്ടായ്മയും ഞങ്ങളെല്ലാവരുടെ മേലും പ്രത്യേകിച്ച് ഞങ്ങൾ ഇന്ന് കേട്ട വചനങ്ങളോടുകൂടിയും ഞങ്ങളുടെ അനുഗ്രഹീതമായ ജീവിതത്തോടും വനിതാ സമാജത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളോടും പ്രവർത്തകരോടും ഞങ്ങളുടെ ദിവസം പ്രതിയുള്ള നല്ല ആഗ്രഹങ്ങളോടും പ്രവർത്തനങ്ങളോടും എന്നേക്കും വർദ്ധിച്ചിരിക്കുമാറാകണമേ. ആമേൻ.